പകലത്തെ അധ്വാനത്തിന് ശേഷം ദൈവസന്നിധിയിൽ ആശ്വാസത്തിനും വിശ്രമത്തിനും ദൈവവചനത്തിൻ്റെ മുൻപിൽ സന്തോഷത്തോടിരിക്കാൻ വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു.
I'm just making known my loving greetings in the name of the Lord Jesus Christ for all those brothers and sisters who are able to come today after a day's hard labor to sit in the comforting presence of the Lord Jesus Christ to study from the word of God.
പ്രാരംഭത്തിൽ നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഉത്സാഹം വർദ്ധിപ്പിക്കുന്ന ഗാനങ്ങൾ പാടി ദൈവത്തെ സ്തുതിപ്പാൻ ഇടവന്നു.
And in the beginning we were able to sing those songs which were able to motivate us and also to praise God.
വാത്സല്യ സഹോദരങ്ങൾക്ക് ദൈവം കൃപ കൊടുത്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുക.
And also thank God for having given grace to the brethren who sang.
കഴിഞ്ഞ ശനിയാഴ്ച വരെ എഫേസ്യ ലേഖനത്തിലെ സഭ എന്ന വിഷയത്തെ സംബന്ധിച്ച് നാം എടുത്തതിൻ്റെ ഒരു ലഘു വിവരണം ഇവിടെ ലീഡ് ചെയ്ത വാത്സല്യ സഹോദരൻ നമ്മെ അറിയിക്കുകയുണ്ടായി.
And the dear brother who was leading the ministry, he gave a brief summary about the Ephesians, the study that we did till last Saturday.
ഒരു വചന ശുശ്രൂഷകനെ സംബന്ധിച്ച് അവൻ ഏറ്റവും അധികം സന്തോഷം ഉളവാക്കുന്ന വിഷയം അവൻ ശുശ്രൂഷിക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള ജനത്തിൻ്റെ ആ പ്രതികരണം അല്ലെങ്കിൽ അതിനോടുള്ള അവരുടെ ബന്ധം വെളിപ്പെടുത്തുമ്പോഴാണ് ആ സന്തോഷം അവനിൽ ഉണ്ടാകുന്നത്.
As far as the minister from the word of God is concerned, the utmost joy that he feels is when those who have listened to his sermon, they are able to respond, showing that they understood what they really heard.
നമുക്ക് രണ്ടാം അധ്യായത്തിന്റെ ഒടുവ് അല്പം കൂടെ ഉണ്ട്. അത് 4-5 മിനിറ്റിനുള്ളിൽ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം.
We have a little more portion to finish in chapter 2 and within 4-5 minutes we will do it.
നമ്മൾ രണ്ടാം അധ്യായം 11 മുതൽ അതിൻ്റെ ഒടുവിലത്തെ വാക്യം വരെ, അതായത് 22 വരെയുള്ള വാക്യങ്ങളിൽ സഭയ്ക്കു വേണ്ടിയുള്ള ക്രിസ്തുവിന്റെ സമാധാന ദൗത്യം എന്ന വിഷയമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്.
From verses 11-22 we were pondering about the peace mission of the Lord Jesus Christ for the church.
അത് മൂന്ന് വാക്കുകളിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് കഴിയും എന്ന് നാം ഓർക്കുകയുണ്ട്.
And we were trying to look at how that could be included in 3 words.
അതിലൊന്ന് വേർപാട് എന്ന് പറയുമ്പോൾ ആത്മീയമായി പാപത്തിൽ നിന്നുള്ള വേർപാടല്ല എന്ന് നമ്മൾ ചിന്തിച്ചു. ദൈവത്തിൽ നിന്നും ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിൽ നിന്നും വേർപെട്ടവരായിരുന്നു സഭ എന്ന മന്ദിരത്തിലെ കല്ലുകളായ ജാതികളായ നാം.
And the first among those terms is separation. Separation does not denote the separation to sin, but on the contrary it denotes the earlier state that the living stones that we were had before we became living stones, that we were away from God and from the people of God.
Adil randamathe padam nammal eduthathu nirappennulladana.
And the second term that we looked at is reconciliation.
Adu 2:13 mudal 18 vareyulla vakyangalila.
That is from verses 13-18.
ആ നിരപ്പിലെ രണ്ട് മേഖലകൾ, രണ്ട് തലങ്ങളാണ് ഉള്ളത്.
And there are two realms as far as that reconciliation is concerned.
ഒന്ന്, മനുഷ്യനും മനുഷ്യനും തമ്മിൽ ശത്രുത്വം പുലർത്തിയിരുന്നു.
One, there was enmity between man and man.
അതായത് യഹൂദനും യവനനും.
That was the Jew and the Gentile.
ഇവര് രണ്ടു കൂട്ടരും ദൈവത്തോട് ശത്രുത്വം പുലർത്തി.
At the same time both of these they had enmity with God.
അങ്ങനെ ഇരുവിധ അകൽച്ചയാണ് മനുഷ്യനെ സംബന്ധിച്ചുണ്ടായത്.
And as far as man was concerned there was two kinds of distance from God.
എന്നാൽ ക്രിസ്തുവിന്റെ സമാധാന ദൗത്യം നിമിത്തമായി ഈ രണ്ട് മേഖലകളിലെ ശത്രുത്വം നീക്കിയിട്ട് രണ്ടു കൂട്ടരെയും പരസ്പരം യോജിപ്പിച്ചുവെന്ന് മാത്രമല്ല അവരെ ദൈവത്തോട് നിരപ്പിച്ചു എന്നുള്ളത്.
But as far as the peace mission of Christ was concerned, due to which he removed not only the enmity between these two groups of people, but he also removed the enmity that these two groups had with God and reconciled them and made one body.
ആ നിരപ്പിന്റെ അനന്തര ഫലമാണ് സമാധാനം എന്നുള്ളത്.
And the ultimate result of that reconciliation is peace.
നമ്മുടെ കർത്താവിനെ സംബന്ധിച്ച് സമാധാനത്തോട് ബന്ധപ്പെടുത്തി പറയുന്ന ശ്രദ്ധേയമായ മൂന്ന് പ്രയോഗങ്ങൾ കാണാൻ കഴിയുന്നു.
And we are able to see three terms terms related to peace that is ascribed to the Lord Jesus Christ.
അതിലൊന്ന് പഴയ നിയമത്തിലാണ് യെശയ്യാവ് 9:6 സമാധാന പ്രഭു എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
That is we find in Isaiah chapter 9 and verse 6 our Christ he is the Prince of Peace.
രണ്ടാമത് എഫേസ്യ ലേഖനം 2 ഇപ്പോൾ ചിന്തിക്കുന്ന 14 വാക്യത്തിലാണ്.
Now Ephesians chapter 2 and verse 14
അവൻ നമ്മുടെ സമാധാനം എന്ന് അവിടെ കാണും.
We read there he himself is our peace.
മൂന്നാമത് ആ സമാധാനം സ്ഥാപിച്ച വിധത്തെക്കുറിച്ച് കൊലോസ്യർ 1:20 നാം വായിക്കുന്നു.
And thirdly we read in Colossians chapter 1 verse 20 as to how that peace was established.
അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ സമാധാനം ഉണ്ടാക്കി എന്നാണ്.
He gave peace by the blood that he shed on the cross.
ഇനിയും ആ സമാധാന ദൗത്യത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന മൂന്നാമത്തെ പദം ഏകീകരണം എന്നുള്ളതാണ്.
And the third term that is included in the peace mission of Christ is the unification.
അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ ഓർപ്പിച്ചു, നിങ്ങളുടെ മനസ്സിൽ അതുണ്ട്.
I reminded what that means and it is in your mind.
ക്രിസ്തുവിൽ യഹൂദനെയും വിജാതിയനെയും ഒന്നാക്കി എന്നുള്ളതാണ്.
That is in Christ the Jew and the Gentile were made one.
ആ വാക്കുകൾ ഒന്നാക്കി എന്നുള്ളതിൻ്റെ വാക്കുകൾ നമ്മൾ ചില 2-3 പ്രയോഗങ്ങൾ ആ ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്.
And we are able to see certain usages that would attribute the meaning that he unified.
14 വാക്യത്തിൽ ഒന്നാക്കി എന്ന് കാണുന്നു.
In verse 14 we see that he made both one.
15 വാക്യത്തിൽ ഒരു പുതു മനുഷ്യനാക്കി എന്ന് പറയുന്നു.
And in verse 15 he made a new man, one new man.
16 വാക്യം ഏക ശരീരം എന്ന് പറയുന്നു.
And in verse 16 by one body.
18 വാക്യത്തിൽ ഏക ആത്മാവ് എന്ന് പറയുന്നു.
And it was 18 by one spirit.
ഇതെല്ലാം നമ്മൾക്കുള്ള ഏകീകരണത്തെ വെളിപ്പെടുത്തുന്ന പദപ്രയോഗങ്ങൾ.
All of these usages are bringing out the unification that Christ has done for us.
ഏകീകരണത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാതിരുന്ന ഒരു പ്രത്യേക കാര്യം കൂടെ പറഞ്ഞ് ഞാൻ 2 തൽക്കാലം വിട പറയുകയാണ്.
And we'll be bidding farewell to chapter 2 by just mentioning one more point that
യഹൂദനും യവനനും അല്ലെങ്കിൽ വിജാതിയനും തമ്മിലുള്ള ഐക്യത്തെ വ്യക്തമാക്കുന്ന 3 പ്രയോഗങ്ങൾ തുടർന്ന് പൗലോസ് അവിടെ ഉപയോഗിക്കുന്നുണ്ട്.
And continuingly Paul is using 3 terms that bring out the unity between the Jew and the Gentile.
അതിലൊന്ന് 19 വാക്യത്തിൽ ഒരു വംശം എന്ന് അവിടെ പറയുന്നു.
And that is in verse 19 where Paul says that you are one people.
ഇതേ പ്രയോഗം തന്നെ 1 പത്രോസ് 2:9 പറയുന്നുണ്ട്.
The same term we find in 1 Peter chapter 2 and verse 9.
അപ്പോൾ യഹൂദനെയും യവനനെയും കൂടെ നിരപ്പിച്ച് നമ്മളെ ഒരു വംശമാക്കി.
That is he has reconciled the Jew and the Gentile and he has made out of both one people.
നമ്മുടെ നല്ല കറികൾ നാവിനെ രുചിപ്പിക്കുന്നത് പോലെ ഇത് കേൾക്കുമ്പോൾ ഹൃദയത്തെ രുചിപ്പിക്കാം.
Just like a good curry is a lend taste to our tongue.
അവരെയും നമ്മളെയും, നമ്മൾ ജാതികളാണല്ലോ, അവരെയും നമ്മളെയും കൂടെ ഒന്നിച്ചാക്കിയപ്പോൾ 2 ഒരു വംശമായി.
So when we were made Jews and the Gentiles one together we became one people.
ഞാൻ അല്പരസകരമായിട്ട് തമാശയല്ല രസകരമായിട്ട് അതൊന്ന് ഒരു വാചകത്തിൽ പറയാം.
I just want to point it out in an interesting way.
നോഹ ജലപ്രളയത്തിന് ശേഷം നോഹയ്ക്ക് 3 മക്കളിലൂടെയാണ് വംശവർദ്ധന വന്നത്.
After the flood, Noah had 3 children through whom the genealogy was filled.
അത് ഷേമുണ്ട്, ഹാമുണ്ട്, യാഫെത്ത്.
We know that is Shem, Ham and Japheth.
ലോകത്തിലെ സകല മനുഷ്യരും ഈ 3 മക്കളിലൂടെയാണ് ആയത്.
All the men in the world, they descended from these 3 men.
ഈ 3 തലമുറകളിൽ പെട്ടവരെയും ഒരു വംശമാക്കി മാറ്റി.
And meaning to say that all the generations that came out of these 3 were made one.
ഉദാഹരണം, ഹാമിന്റെ വംശജനായിരുന്നു എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യ മന്ത്രിയായ ഷാമാൻ.
We know this eunuch who was the treasurer of the queen of Ethiopia. He was from Ham.
അവൻ ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ അവനെ ഇതിനകത്ത് കൊണ്ടുപോകും.
When he believed in Christ, he was included in this group.
പിന്നെ ഷേമിന്റെ വംശജനായിരുന്നു ആയിരുന്നു
Saul was the descendant of Shem.
അവനും വിശ്വസിച്ച് ഈ ഏക ശരീരത്തിലേക്ക് വന്നു.
He also believed and he was added to this one body.
ഇനി അടുത്ത യാഫെത്ത്.
And then is Japheth.
യാഫെത്തിന്റെ വംശജനാണ് കോർണലിയോസ്.
And Cornelius belonged to the descendant of Japheth.
ഇന്ന് വൈകുന്നേരം ഇത് കേട്ടിട്ട് ഒരു 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 പ്രസരിപ്പൊക്കെ തോന്നുന്നുണ്ടോ?
When you heard this In the evening, do you feel that motivation?
ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്.
I am very overjoyed.
എസിയുടെ കുളിരല്ല, വചനത്തിന്റെ കുളിര.
It is not the cooling effect of the AC in front of the word, that is.
മൂന്ന് കൂട്ടരെ ഈ നോഹയ്ക്ക് ഉണ്ടായിരുന്ന മൂന്ന് മക്കളുടെ തലമുറകളിൽ നിന്നുള്ള ആളുകൾ ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ അവരെ ഒരു വംശക്കാരായിട്ട് മാറി.
What I'm trying to say is that the descendants out of the three children of Noah, when they believed in Christ, they were all made one people.
ഈ കാര്യങ്ങളൊക്കെ വേറെ വല്ലോടത്തുവ പറഞ്ഞിരുന്നെങ്കിൽ സംഗതി ഭയങ്കര സ്തോത്ര മുഖരിതമായി മാറിയേനെ. നമുക്ക് ബ്രദറുകാരാണല്ലോ, അതിൽ നിന്ന് താഴോട്ടിറങ്ങാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. പോട്ടെ, അപ്പൊ നമ്മളൊരു വംശ.
If this were mentioned in any other place, that would have led to a lot of pandemonium, commotion.
ഈ ഏകീകരിക്കപ്പെട്ട രണ്ടാമത്തെ കൂട്ടർ ഒരു കുടുംബം.
Now,
ഒരു വംശം, ഒരു കുടുംബം.
Now, this group of people who have been united as fellow citizens, now they are one household.
അത് 19-ാം വാക്യത്തിലാണ്.
That we find in verse
19. എഫേസ്യർ 2:19.
Ephesians 2 and verse 19.
1 പത്രോസ് 2:5 ഇതിനോട് ബന്ധപ്പെട്ട് ഒരു പ്രയോഗമുണ്ട്. ആത്മീയ ഗ്രഹം എന്നൊരു പ്രയോഗമാണ്.
In 1 Peter chapter 2:5 we have a similar usage which says spiritual household.
അപ്പോൾ നോക്ക്, നമ്മളെ ക്രിസ്തുവിൽ വിശ്വസിച്ചവരെ വിജാതിയരെയും യഹൂദനെയും കൂടെ ഏകീകരിച്ചപ്പോൾ നമ്മൾ ഒരു വംശക്കാരായി, ഒരു കുടുംബക്കാരായി.
So when the Jew and the Gentile were united by the peace mission of Christ, we became one citizen, one group and one household.
അപ്പോൾ നമ്മളൊക്കെ ഒരു കുടുംബക്കാരാ.
So we are all belonging to one family.
ഈ ചിന്ത നമ്മളെ ഭരിക്കുന്നുണ്ടോ?
Does this thought rule our minds?
നമ്മൾ ഒരു കുടുംബക്കാരാ.
We all belong to the same family.
നമ്മൾ കുടുംബത്തിൽ കടന്നു വഴക്കുണ്ടാക്കരുത്.
And therefore we should not make problems.
അത് കുടുംബനാഥനെ നാണക്കേട.
That is a shame for the head of the house.
കുടുംബക്കാരാണ്. കുരിശുമൂട്ടി കുടുംബം എന്നൊക്കെ പറയും നമ്മളെ.
We say that we are the family, the foot of the cross.
നമ്മുടെ നാട്ടിലൊക്കെ പ്ലാമൂടുണ്ട്, ആഞ്ഞിലുമൂട്ട് കുടുംബമുണ്ട്, തെങ്ങും മൂടുണ്ട്, അങ്ങനെ പല വീട് മൂടിനോട് ബന്ധപ്പെട്ട് ഒരുപാട് കുടുംബങ്ങളുണ്ട്.
We have so many family names back in Kerala that is referring to the foot of something.
ഏത് മൂട് വായിക്കോട്ടെ, ഇന്ന് രാത്രി നമുക്ക് പറയാനുള്ളത് ദൈവത്തിന് സ്തോത്രം, നമ്മളെല്ലാം കുരിശുമൂട്ട് തറവാട്ടുകാര.
Be that as it may, today in the presence of God we can all say that we belong to the family, the foot of the, at the foot of the cross.
അതുകൊണ്ടാണ് ഈ കറുത്തു പടച്ച ഈ മനുഷ്യനെ ഭക്ഷണത്തിനായിട്ട് ഓരോരുത്തർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്.
That is why you are inviting me and showing hospitality.
ഇപ്പോ ഇല്ല എന്നിട്ട് രാവിലെയും കൂടെ പോകണം.
Even in the morning also.
എന്റെ അടുക്ക പണ്ട് അബുദാബി 86 ചെന്ന് എന്റെ അടയ്ക്ക് അങ്ങ് പറയുക, ഇങ്ങനെ എല്ലാവർക്കും കൊടുത്തു കൊടുത്തു കൊടുത്തു, നിങ്ങൾ കേട്ടിട്ടുള്ളതാ, ഇതിപ്പോ എല്ലായിടത്തും പഴക്കമായി, എല്ലാവർക്കും കൊടുത്തു കൊടുത്ത് ചോദിക്കുന്നവർക്കൊന്നും സ്ഥലമില്ല, ഇത് സമയമില്ല.
What happened is everybody were given this opportunities to show hospitality, then there were people who wanted to show and they did not get.
അപ്പൊ ചിലർ തമാശന് പറഞ്ഞു ഒരു കാര്യം ചെയ്യാ, യോഗത്തിന് പോകുന്നതിന് മുമ്പേ ആ സഹോദരൻ ഇവിടെ വന്ന് കുളിച്ചിട്ടെങ്കിലും ഒന്ന് പോകണം.
So humorously they used to say, at least let him come to our house and have a bath before going for the meeting.
Njan paranjathinte sare endoru bendhamaanu northe endoru bendhava.
The essence of what I'm trying to say, what kind of a relation that
is. Serappanakkum savanirappanakkum kushumbokku varum manushyaralle nammal.
Though we might have this strife and envy, we are human beings.
Ennal avada nammal oru kudumbam.
But the fact remains that we are one family, may God help us.
Moonamathu aa eegeekaranathinu upayogichirikkunna vaakku oru mandiram.
The third term that denotes the unification, one temple.
20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ.
That is from verse 20 to 22.
നമ്മൾ പല മന്ദിരങ്ങളല്ല, ഒരു മന്ദിരം.
We are not different temples but we are one temple.
അത് എങ്ങനെയാണ് ആക്കിയത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്.
How did that do? That is through the Holy Spirit of God.
അതാണ് ഈ ആത്മാവിന്റെ ഐക്യം എന്നൊക്കെ പറയുന്നത്.
That is the unity of the Spirit.
അപ്പോൾ ആത്മാവാണ് നമ്മളെ ഒന്നിച്ച് ഒരു മന്ദിരമായി പണിതുകൊണ്ടിരിക്കുന്നത്.
And therefore it is the Spirit that is building up as one temple.
ഓരോരോ സമയങ്ങളിൽ നമ്മളാകുന്ന കല്ലുകൾ ആ മന്ദിരത്തിൽ വന്നു.
And at different times as living stones, so we were added to the temple.
Adu etra anugrahikkappetta karyam.
What a blessed thought that is.
Idinde ee mandirathinte moolakkal ennu parayam namakkariyam kartavaya yeshu christo.
And the chief cornerstone of this temple is Christ.
Idinde adisthanam ennu parayunnathu apostolanmarum pravachakanmarum.
And the foundation of this temple is the apostles and the prophets.
Adu 20 mudal 22 vareyulla vaakyangalil parayunu.
Those are comprised in verses 20 to 22.
Randam adhyayathodu vida.
And we are bidding farewell to chapter 2.
Moonam adhyayathilekku namak.
And we are entering chapter 3.
Moonam adhyayathile vishayam സഭ ഒരു മർമ്മം എന്നുള്ള
സബ്ജക്ട് ഓഫ് ചാപ്റ്റർ 3. എ ചർച്ച് ഈസ് എ മിസ്റ്ററി.
സഭ ഒരു മർമ്മം.
എ ചർച്ച് ഈസ് എ മിസ്റ്ററി.
ആ മർമ്മം എന്ന പദം ഉപയോഗിക്കുന്നത് ആ മൂന്നാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലാണ്.
ആൻഡ് ദ ടേം വി ഫൈൻഡ് ഇൻ ചാപ്റ്റർ 3 ആൻഡ് വേഴ്സ് 5.
അതിന്റെ മുൻപിൽ 3-ാം വാക്യത്തിലും ഉണ്ട്.
ഇറ്റ് ഈസ് ദേർ ഇൻ വേഴ്സ് 3 ഓൾസോ.
അങ്ങനെ 3-5 വാക്യങ്ങളിലൊക്കെ മർമ്മം എന്ന പദം വരുന്നുണ്ട്.
വി ഫൈൻഡ് ദി വേർഡ് മിസ്റ്ററി ഇൻ വേഴ്സസ് 3 ആൻഡ് 4 ഇൻ ദി ഇംഗ്ലീഷ്.
അതിന്റെ അർത്ഥം എന്താണ്?
What is the meaning?
സഭയ ഒരു മർമ്മമാണ്.
Church is a mystery.
ഈ മർമ്മം എന്ന ആ പദം ഉണ്ടല്ലോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം.
The term that is used here, mystery.
ഈ ലേഖനത്തിൽ ആറ് പ്രാവശ്യം വരുന്നു.
It is used in the epistle 6 times.
എന്റെ ഇടയ്ക്ക് ഒരു സന്തോഷമുണ്ട്. കാണും എനിക്ക് അതങ്ങ് പറയണം.
I have a joy that I want to share with you.
തന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ എഴുത്ത് കാണുമ്പോൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ഞാൻ. എനിക്ക് സന്തോഷം തോന്നുന്നു.
When the children sitting in the front as they are writing, I am encouraged.
നിങ്ങളുടെ സഭ നല്ല
it is a good assembly.
അതുകൊണ്ടാ കുഞ്ഞുങ്ങൾക്ക് ആ താരിപ്പ് ഉണ്ടായത്.
That is why they were able to do that.
ആട്ടെ ഇനി നിങ്ങൾക്ക് റിക്കേർഡ് ചെയ്ത് കിട്ടുന്നത് കൊണ്ടാണ് നിങ്ങളിൽ പലരും എഴുതാത്ത. അത് നല്ലത്. നോട്ട്ബുക്ക് കൂടെ ഭാരമാക്കി കൊണ്ടുവരണ്ടല്ലോ. ഓക്കെ, അപ്പം നമുക്ക് മർമ്മം എന്ന പദം ഈ ലേഖനത്തിൽ ആറ് പ്രാവശ്യം
ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്
ഒരു വാക്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, വിശുദ്ധ രഹസ്യം എന്ന് പറയാം.
In one word, we can say it like that. That is the holy secret.
കുറെ കൂടെ വിശദമായി പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരുന്ന വിശുദ്ധ രഹസ്യം ഇപ്പോൾ അവിടുത്തെ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ്.
If we could describe it like this, the holy secret that was hidden in God in the ancient times has been now revealed in the hearts of saints.
അതായത് പഴയ നിയമകാലത്തെ വെളിപ്പെടാതിരുന്ന ആ വിശുദ്ധ രഹസ്യം പുതിയ നിയമത്തിൽ അപ്പസ്തോലന്മാർക്ക് തന്റെ വിശുദ്ധന്മാർക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു.
This holy secret that was not revealed in the Old Testament times, it has been revealed to the New Testament apostles.
അത് മൂന്നാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്.
We see that in verses 1 to 5 of chapter 3.
ഇത് വായിപ്പിക്കാത്തതിന്റെ കാരണം നിങ്ങൾ നേരം നോക്കണം. അപ്പോൾ നമുക്ക് കുറേ കൂടെ മുന്നോട്ട് പോകാം. നിങ്ങൾ ഈ വാക്യം പറയുമ്പോൾ വേദപുസ്തകത്തിലോട്ട് ഒന്ന് നോക്കുക.
Yeah, I am not making you to read because you yourself can follow when we refer to the verse.
അങ്ങനെ മൂന്നാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മർമ്മത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ വിശദീകരണം അവിടെ പൗലോസ് പറയുന്നുണ്ട്.
And from verses 1 to 5 if you are to examine, you will be able to get the definition of the mystery that I just said to you.
ഇതേ കാര്യം തന്നെ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 26-ാം വാക്യത്തിലും പൗലോസ് സഭയെക്കുറിച്ച് പറയുന്നു.
The same truth Paul is saying regarding the church in Colossians chapter 1 and verse 26.
എന്നാൽ ഇന്ന് സഭ ഒരു മർമ്മമല്ല.
But today the church is not a mystery.
പഴയ നിയമത്തിൽ അത് മർമ്മമായി.
In the Old Testament it was a mystery.
എന്നാൽ പുതിയ നിയമത്തിൽ സഭയൊരു മർമ്മമല്ല, അത് വെളിപ്പെടുത്തി.
But in the New Testament it's not a mystery because it's
അതുകൊണ്ട് ഒരു കാര്യം കൂടെ ഞാൻ അതിനോട് ചേർത്ത് ഒരു ഉപദേശവും കൂടെ പറഞ്ഞങ്ങ് വിടട്ടെ.
So let me just add a doctrinal matter to that.
നമ്മുടെ മധ്യത്തിൽ ചിലർ പറയുന്നത് പോലെ സഭ ആദാമിന്റെ കാലം മുതലേ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഒരു അപവാദമാണ് ഇത്.
Now, just like some people claim that the church existed right from the time of Adam, that argument is not valid anymore.
ആദാമിന്റെ കാലം മുതൽ സഭ ഇല്ല.
At the time of Adam,
the church existed. അതിനൊരുപാട് തെളിവുകൾ എനിക്ക് നിങ്ങളോട് മുമ്പാകെ കൊണ്ടുവരാൻ കഴിയും. പക്ഷേ നമ്മുടെ വിഷയം എഫേസ്യ ലേഖനത്തിലെ സഭയാണ്, സഭ എന്നുള്ളതല്ല, എഫേസ്യ ലേഖനത്തിലെ സഭയാണ്.
There are so many proofs that I can list out before that, but our subject is Ephesians and the church that we find in Ephesians.
അപ്പോൾ സഭ പഴയ നിയമത്തിലുള്ളതല്ല, അത് മറഞ്ഞ കടന്നിരുന്നതാണ്, വെളിപ്പെടാതെ കടന്നിരുന്നു, പുതിയ നിയമത്തിൽ അത് വെളിപ്പെട്ടു. ഇന്ന് സഭ വെളിപ്പെടാതിരിക്കുന്ന മർമ്മമല്ല, വെളിപ്പെടുത്തി കിട്ടിയ മർമ്മം.
So the church did not exist in the Old Testament times, it was hidden, it was not revealed, but today it's no more a mystery because the church has been revealed to us.
ഇതുപോലെ ദൈവം തന്റെ ചില വിശുദ്ധ രഹസ്യം തന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. സഭ എന്നുള്ളതല്ല, ഞാൻ അതിനോട് ചേർന്ന് പറയുകയാണ്.
In a similar fashion we find that God has always shared the holy secret with his saints.
അതിനൊരു ഉദാഹരണമാണ് സങ്കീർത്തനം 25:14.
That example Psalms chapter 25 and verse 14.
എന്താ അവിടെ എഴുതിയിരിക്കുന്നത്?
What is written there?
യഹോവയുടെ സഹിത്തം തന്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും. അവൻ തന്റെ നിയമത്തെ അവരെ അറിയിക്കുമെന്നുള്ളതാണ്.
The secret of the Lord is with those who fear him and he will show them his covenant.
ഇംഗ്ലീഷ് ബൈബിൾ കയ്യിലുള്ളവരുണ്ടല്ലോ, നോക്കിയാൽ മതി. നിയമം എന്നല്ല അവിടെ, സീക്രട്ട് എന്നാണ്.
Yeah, the secret of the
രഹസ്യമായി കിടക്കുന്നത്.
The secret of the Lord.
അപ്പോൾ ആ രഹസ്യം വെളിപ്പെടുത്തുന്നത് ആർക്കാണ്?
To whom is the secret revealed?
തന്നോട് സഹിതമുള്ളവർക്ക്.
To those who fear him.
ഞാൻ ഇന്നും അത് തന്നെ പറയുകയാണ്.
That's the same thing I'm repeating.
ദൈവ വചനത്തിലെ ആ രഹസ്യം കേട്ടോ, പുതിയ വചനമൊന്നും തരത്തില്ല, വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്ന വചനത്തിന്റെ ആ രഹസ്യമുണ്ടല്ലോ, അത് തുറന്നു തരും നമുക്ക് എപ്പോൾ തന്നോടുള്ള സഹിത്വം. അർത്ഥം ഉണ്ടാകുമ്പോൾ.
Those who are closely attached to the Lord, to them he will open the secret of the revealed scripture that's already given.
മക്കാർത്തറിനോടുള്ള സഹിത്വം കൊണ്ട് നമുക്കത് വെളിപ്പെടുത്തി കിട്ടുകയില്ല.
Because we have a close relation with MacArthur, we will not get that revelation.
അത് അവർക്ക് കിട്ടി.
They received it.
അവരുടേത് വാങ്ങിച്ച് നമ്മൾ ഛർദ്ദിക്കണ്ട.
We take them and we don't have to vomit.
അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത ദൈവം ഈ കാലത്തും തന്നോട് ചേർന്ന് നിൽക്കുന്ന ദൈവജനത്തിന് ഇതിൽ നിന്നുള്ള മറവൊരു വെളിപ്പെടുത്തി.
The same God who had revealed it to those saints, he will yet again, even this age, reveal it to them who are close to him.
അതിന്റെ ഏറ്റവും ഒരു തെളിവ് കൂടെ പറയാം, ഉൽപ്പത്തി 18:17.
And there is a proof for that, that is Genesis 18:17.
യഹോവയുടെ സന്നിധിയിൽ നിൽക്കുന്നത് അവിടെ എഴുതിയിട്ടുണ്ട്.
We read that Abraham was standing in the presence of God.
രണ്ട് ദൂതന്മാർ സോദോമിനെ നശിപ്പിക്കാൻ പോകും.
And there were two angels who came to destroy Sodom.
അബ്രഹാമിന് ഇതൊന്നും അറിഞ്ഞുകൂടാ.
But Abraham was not aware of anything.
യഹോവയുടെ സന്നിധിയിൽ ആ സഹിത്വത്തിൽ നിൽക്കുന്ന അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനെ മറച്ചു വെക്കുമോ എന്ന്.
And Abraham, who was standing very closely in the presence of God, the Lord says like this, shall I hide from Abraham what I am going to do?
അല്പം കഠിനാധ്വാനം ചെയ്തു നിങ്ങൾ ക്ഷീണിച്ചാ വന്നതെന്ന് എനിക്കറിയാം.
I know that you have come after a hard day's labor.
ചില സമയത്ത് കൺപോള അടയാനും സാധ്യതയുണ്ട്.
There is a possibility for the eyelids to just fall down and close.
അതൊന്നും ഒരു കുറ്റമായിട്ട് ഞാൻ പറയുന്നില്ല, അത്രയും വിവരം കെട്ടവനല്ല ഞാൻ.
That is not a blame, that I'm not going to blame you for that.
എന്നാൽ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ കത്തിയിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് ഒരു സന്തോഷം നമ്മുടെ ഉള്ളിലേക്ക് വരണം.
But the words that we find in the scripture should burn in our hearts and our hearts should be filled with joy.
ആമോസിന്റെ പ്രവചനം 3:7 വായിക്കുമ്പോൾ,
when we read from Amos chapter 3 and verse 7,
adin oru avasaram njan ningalkku theruga, aarelu oralu vaichatte Amos 3:7.
One of you can read that, Amos chapter 3 and verse 7.
Page nokkaadu vaikkanam. യഹോവയായ കർത്താവ് തന്റെ പ്രവാചകന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുക.
The Lord does not do anything unless he reveals his secret to his servants and prophets.
എന്താണ് ആ മർമ്മം?
What is that mystery?
ആ മർമ്മം എന്ന് പറയുന്നത് സഭയാകുന്ന ശരീരത്തിൽ യഹൂദ വിശ്വാസികളോട് ജാതീയ വിശ്വാസികളെയും ചേർക്കുന്നു എന്നുള്ളതാണ് ആ മർമ്മം.
That mystery is that in the body of Christ, along with the Jewish believers, the Gentile believers are also enjoined.
പഴയ നിയമത്തിൽ ഇസ്രായേലിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അവരെ മാത്രമേ ദൈവം തിരഞ്ഞെടുത്തു.
In the Old Testament, the outlook of the Israelites was that God has chosen only them.
വാഗ്ദത്തങ്ങളും അവകാശങ്ങളും എല്ലാം അവർക്കുള്ളതാണ്.
And all the promises and the covenants were given only for them.
ജാതികൾക്ക് അതിലൊന്നും ഒരു പങ്കും ഓഹരിയും ഇല്ല.
And the Gentiles had no share or inheritance.
എന്നാൽ ഇവിടെ ദൈവം ഒരു പുതിയ രഹസ്യം വെളിപ്പെടുത്തിയത്,
but here the new secret that God has revealed,
അല്ല,
that is not how it is.
ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന യഹൂദനോട് കൂടെ ജാതികളെയും കൂടെ ചേർത്ത് ഒരു സഭയാക്കുന്നു എന്നുള്ളത്.
Along with the Jew who casts his belief on the Lord Jesus Christ, the Gentile is also added, and out of the twain he makes one body.
ഇനി നമ്മൾ ഈ 3-ാം അധ്യായത്തിന്റെ വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ,
when we read from verses 1 till 13 of chapter 3,
ഈ ഭാഗത്തു പറഞ്ഞിരിക്കുന്ന മർമ്മമായിരിക്കുന്ന സഭ അല്ലെങ്കിൽ മർമ്മമായിരുന്ന സഭ മൂന്ന് കൂട്ടർക്ക് പ്രധാനമാണ്.
This church that had been a mystery earlier, it is very important for three groups of people.
ഞാൻ ആ വാചകമൊന്നുകൂടെ പറയാം.
I will repeat that statement.
മർമ്മമായിരുന്ന ഈ സഭയുണ്ടല്ലോ, തുടർന്ന് നമ്മൾ വായിച്ചു വരുമ്പോൾ, അതായത് 13 വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ, മൂന്ന് കൂട്ടർക്ക് ഈ മർമ്മമായിരുന്ന സഭ പ്രധാനമായിരുന്നു അല്ലെങ്കിൽ പ്രധാനമാണ് എന്ന് കാണാൻ കഴിയും.
As we continue reading these verses, we'll understand that the church which once remained as a mystery is now become important for three groups of people.
ഒന്ന്, പൗലോസിന് ഇത് പ്രധാനമാണ്.
One, it was very important for Paul.
പൗലോസിന് പ്രധാനമാണെന്നുള്ളത് നിങ്ങൾ 3:1 വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
That you will come to understand when you read all the verses from 1 to downwards of chapter 3.
അതായത് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ.
Yeah, 1 to 5 of chapter 3.
അപ്പോൾ ദൈവസഭ എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസിന് വളരെ പ്രധാനമായിരുന്നു.
So the church of God is very important to Apostle Paul.
ഞാൻ സഹോദരി സഹോദരന്മാരെ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ.
Dear brothers and sisters, let me say this.
നിങ്ങൾ 2 കൊരിന്ത്യർ 11 അധ്യായം ഒന്ന് എടുത്ത് വായിക്കണം.
You have to take 2 Corinthians 11 and read.
അവിടെ പൗലോസ് അനുഭവിച്ച കഷ്ടതകളുടെ ഒരു വലിയ വിവരണം കൊടുക്കുന്നു.
And there he is giving a list of all the persecution he had to endure.
ആ കഷ്ടതകളുടെ വിവരണത്തിൽ അദ്ദേഹം പറയുന്നത് കേൾക്കുക, ഈ അസാധാരണ സംഗതികൾ ഭവിച്ചതുകൂടാതെ.
And he was saying like this, apart from these extraordinary things that has happened. അപ്പോൾ
തനിക്ക് അനുഭവിച്ച ഈ കഷ്ടതകളൊക്കെ ഒരു അസാധാരണ സംഗതികളാണ്.
And all of the persecution that happened for him was out of the ordinary.
ഇന്ന് സഹിക്കുന്നു ഒന്നും അസാധാരണ സംഗതിയൊന്നുമല്ല.
And that means whatever we are enduring now,
ചില സമയത്തൊക്കെ വാട്സാപ്പിൽ ചില പ്രാർത്ഥനയ്ക്കുള്ള അറിയിപ്പ് ഞാൻ കാണുന്നു.
Sometimes I see a request for prayer through WhatsApp.
ഞങ്ങൾ 2-3 പേര് ട്രാക്ട് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് ഇന്ന വഴി പോയപ്പം, കേരളത്തിലെ കാര്യമാ, ഇന്ന വഴി പോയപ്പം.
And one of the reason is that when 2 or 3 people went for tract distribution in Kerala,
suvishesha virodhigal 3-4 peru njangale tadanju vechu.
Those opposed to the gospel, they hindered our journey.
Njangalil orada kayil ninna adil chila tractugal vaangichu avare keerukalam.
And they plucked the tracts from our hands and they tore it.
ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം.
And therefore you have to pray for us.
അവർ ഞങ്ങളെ നോട്ടപ്പുള്ളികളാക്കി വെച്ചിരിക്കുക.
And they have marked us out and set their eyes on us.
പ്രാർത്ഥിക്കണം.
And therefore you have to pray.
ചാണ്ടപ്പിള്ള ഫിലിപ്പ്.
ചാണ്ടപ്പിള്ള അങ്കിൾ.
ഗ്രേ ഫിലിപ്പ്.
Yeah.
അഡ്രസ്സിൽ അങ്കിൾ ഇല്ല. ചാണ്ടപ്പിള്ള ഫിലിപ്പ്.
Okay. To ചാണ്ടപ്പിള്ള ഫിലിപ്പ്.
ഗ്രേസ് ഇല്ല.
ഗ്രേസ് ഇല്ല.
മണർകാട് ബിയോ.
മണർകാട് ബിയോ.
കോട്ടയം.
കോട്ടയം.
പ്രാർത്ഥിക്കാൻ ഇതെല്ലാം കൂട വെക്കണോ?
Do we have to need all these
for namakku endengilum onnu vannu kaniyal or asadharana sangathi bhavichathu pole avadharippikkunnathu.
So if anything is happening to us, we treat it as something out of the ordinary.
Iddegam anubhavichathinte oru kona onnum parayan kottukara kaattu poru adichittilla.
We have not even endured a small portion of what Paul has endured.
Iddegam parayunu ee asadharana sangathikal bhavichu.
All of these are out of the ordinary things I have endured.
എന്നിട്ട് തുടർന്ന് പറയാ, അതും പോരാഞ്ഞിട്ട് അതും കൂടാതെ ദിവസേന സർവ സഭകളെ കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുണ്ട്.
And even if that was not enough, the daily burden of the churches that he had planted.
എന്റെ സഹോദരന്മാരെ വാക്ക് കേൾക്കണം.
സർവ
സഭകളെ കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുണ്ട്. പുള്ളി ബിസിയാ.
Apostle Paul is busy but still is burdened with the thoughts.
എന്താ യോഗത്തിന് വരാഞ്ഞത്?
Why you did not come for the meeting?
അല്പം ബിസി ആയി പോയി.
I was busy.
എന്താ ക്ലാസ്സിന് വരാഞ്ഞേ?
Why didn't you come for the class?
അല്പം ബിസി ആയി പോയി.
I was busy.
ഈയാട ബിസി അതല്ല.
The busy that Paul says is not
സർവ സഭകളെ കുറിച്ചുള്ള ചിന്താഭാരം എന്ന ബിസി അദ്ദേഹത്തിനുണ്ട്.
He was burdened by all the thoughts regarding the churches. That was why he was busy.
നമ്മളിൽ എത്ര പേർക്കുണ്ട്?
How many of us have this kind of
ability? നമ്മൾക്ക് ഇവിടെ 3 സഭകളേ ഉള്ളൂ. ആ സഭകളിൽ നിന്ന് വന്ന സഹോദരി സഹോദരന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്.
There are only 3 churches here and the brothers and sisters are from there.
നിങ്ങളിൽ ഒരുവനെ പോലെ നിങ്ങളുടെ ഒരു കൂട്ടു സഹോദരനായി നിന്നുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയെക്കുറിച്ച്, എല്ലാം വേണമെന്നില്ല, ഇനി എല്ലാ സഭകളെയും കുറിച്ചും വേണ്ട, ഹിന്ദിക്കാരൻ പറയുന്ന പോലെ കംസേക്കം നിങ്ങളുടെ നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്താഭാരമുണ്ടോ?
Let me ask you like this, do you have at a minimum a burden regarding the church in which you are a member of?
ഒരിക്കലും ഒരു സഹോദരനെ ഞാൻ പത്തനംതിട്ട വെച്ച് കണ്ടു.
Once I met a brother in Pathanamthitta.
ആദ്യത്തെ മ്യൂസിക് ഫെസ്റ്റിവൽ.
That is the first music fest.
അങ്ങേർ വന്നത് കണ്ണൂർ കാസർഗോഡ് ഭാഗത്തു.
He came from Kasaragod.
അയാളുടെ ഒരു ബന്ധം അവിടെ ഉള്ളതുകൊണ്ട് വന്നതാണ്.
And he had a relation, that's why he came.
ഈ പുള്ളി ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് അറിഞ്ഞുകൂടാ.
I did not know the present condition.
എന്നാൽ ആ കാലത്ത് സഭ എന്ന് പറഞ്ഞാൽ ചത്തു കിടക്കുക.
He would lay down his life for the church.
ഉറക്കത്തിൽ ഊണിലും എല്ലാം സഭയാ പുള്ളിക്ക്.
And for him in eating and sleep, he was always thinking about the
church. ഞാൻ കണ്ടപ്പോൾ ശരീരം അല്പം ക്ഷീണിച്ചതായി.
When I saw him, he was a little weak in the body.
ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ബ്രദറെ വല്ല ഡയബറ്റിക്കോ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു.
I asked him, brother, do you have this diabetes?
അപ്പാടെ ഒരു ക്ഷീണം കവളൊക്കെ ഒട്ടിയിരിക്കുന്നല്ലോ, എന്താ കാര്യം?
He was very frail and weak, so I asked him.
എന്റെ പൊന്നു സഹോദരന്മാരെ, അദ്ദേഹം അന്ന് പറഞ്ഞ വാക്ക് ഞാൻ ഇന്നെന്നവണ്ണം ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാ, സഭയ്ക്ക് വേണ്ടി ഞാൻ ഇങ്ങനെയായി.
His words I remember like yesterday, I became like this for the church.
സഭയ്ക്ക് വേണ്ടി ഞാൻ ഒരുപാട് ദാഹിച്ചു.
I used to thirst a lot for the church.
വേണ്ടി ഞാൻ ഒരുപാട് വിശന്നു.
I used to hunger for the church.
സഭയ്ക്ക് വേണ്ടി ഞാൻ ഒരുപാട് പഴി കേട്ടു.
I've heard a lot of accusations for the sake of the church.
സഭയ്ക്ക് ഞാൻ ഒരുപാട് മനപ്രയാസം അനുഭവിച്ചു.
I have gone through a lot of heartbreak.
സഭയ്ക്ക് വേണ്ടി എൻ്റെ ഉറക്കം കെട്ടിട്ടുണ്ട്.
I have spent sleepless nights because of the church.
എത്ര പേർക്ക് പറയാൻ കഴിയും?
How many of us can say like that?
ദൈവം നമ്മോട് ഹൃദ്യമായിട്ട് ഇടപെടട്ടെ.
God let him deal with us very closely.
അദ്ദേഹത്തിന് സഭ വളരെ പ്രാധാന്യമാണ്.
And for him the church was very important.
നമ്മുടെ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയും നമുക്ക് പ്രാധാന്യമാണ്.
And the church in which we are also involved, we should be treating it importantly. May God help us.
ഏതൊക്കെ വിധത്തിലാണ് ഇദ്ദേഹത്തിന് പ്രാധാന്യമായിരുന്നത്?
Which are the ways in which the church was important for him?
One. അതിന്റെ ഒന്നാം വാക്യം.
That is in verse 1.
അവിടെ നോക്കിയാൽ ക്രിസ്തുവേശുവിന്റെ ബദ്ധനായിരിക്കുന്നു എന്നാണ്.
We read like this, Paul, the prisoner of Christ Jesus.
ആർക്കു വേണ്ടി?
For whom?
ജാതികളായ നിങ്ങൾക്കു വേണ്ടി.
For you Gentiles.
വല്ലതും തോന്നുന്നുണ്ടോ? വല്ലവർക്കും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വല്ലവർക്കും വേണ്ടി ഇയാള് ചങ്ങല ധരിച്ചിരിക്കുക.
If you were to say in our language, for someone else's sake, this man is in bonds.
അപ്പോൾ ഈ സഭ എത്ര മാത്രം പ്രധാനമാണ് പുള്ളിക്ക്.
So how much important the church is for Paul.
വേണ്ടി കഷ്ടം അനുഭവിക്കുക.
Now he is enduring persecution.
Colossians chapter 1 and verse 24. ഇത് കുറെ കുഴപ്പിക്കുന്ന
വാക്യമാണ്.
അദ്ദേഹം എന്താണ് അവിടെ പറയുന്നത്? ഞാൻ നിങ്ങൾക്കു വേണ്ടി അനുഭവിക്കുന്ന കഷ്ടത, അത് സന്തോഷത്തോടെ ഞാൻ അനുഭവിക്കും.
He says the afflictions that I endure for the sake of his body.
സ്ഥലം സഭയുടെ നേതൃത്വത്തിൽ ആയിരിക്കുന്ന സഹോദരങ്ങൾ ഇവിടെ ഉണ്ടല്ലോ.
There are the leaders of the local assembly.
അവർ അനുഭവിക്കുന്ന പെയിൻ പോലെ, വേദന പോലെ ഈ സഭയിലെ ഒരു സഭയിലും ഒരു വിശ്വാസിക്കും ഉണ്ടാകുകയില്ല.
The normal brethren of the assembly will not endure pain like they endure.
വിമർശനത്തെ അവർക്ക് നേരിടേണ്ടി വരുമെന്നറിയാം.
There are so many controversies that they have to face.
നല്ലത് ചെയ്താലും ശരി ചെയ്താലും വിമർശനമാണ്.
Whether they do right or even good, even then there is controversy.
ഇതൊക്കെ നമ്മൾ അനുഭവിക്കാനാ നമ്മൾ ഇതിനകത്ത് രംഗത്ത് വന്നത്.
And that is to endure that we have come to this position.
നിങ്ങളെ ചിരിപ്പിക്കുക എന്ന ജോലിയല്ല എനിക്ക്.
My job is not to make you laugh.
എന്നാൽ ഈ വിഷയം പറഞ്ഞു വരുമ്പോൾ, ചില സംഭവം പറയുമ്പോൾ നിങ്ങൾ അത് കേട്ട് ചിരിക്കുന്നതിന് ഞാൻ ഉത്തരവാദിയല്ല.
But when I say something and that makes you laugh, I am not responsible for
that. ഒരു സഭയിലെ കാലങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം കടന്നു പോയി. ഒരു സഭ മധ്യ തിരുവിതാംകൂറിലെ ഒരു സഭയിലെ എൽഡേഴ്സിൽ ഒരാള് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തെ അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തിനെതിരെ ചോദ്യം വന്നു.
Several years before in Mitravankur there was a church and one elder, he said something, it was not accepted, but over and above that it was questioned.
അദ്ദേഹം പിറ്റേ ഞായറാഴ്ച എഴുന്നേറ്റ് കർത്തൃമേശ കഴിഞ്ഞേച്ച് അദ്ദേഹം ഒരു പ്രസ്താവന ഇങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞു.
So the next Lord's day after the supper was observed, he got up and publicly said like this.
ഇന്നിന്നെ കൈപ്പേറിയ അനുഭവം സഭയിൽ നിന്ന് എനിക്ക് വന്നതിനാൽ ഇന്നു മുതൽ ഞാൻ ഇവിടുത്തെ മൂപ്പനല്ല എന്നുകൊണ്ട് തന്നെ നിർത്തിയില്ല. ദേഷ്യം കൊണ്ട് പുള്ളി പറഞ്ഞ വാചകം ഇതാ, ഞാൻ ഇവിടുത്തെ മൂപ്പനുമല്ല കീപ്പനുമല്ല.
He said like this, because of the bitter experiences that I had to face during the past days, from today I am not going to be your elder.
പ്രതിസന്ധിയുടെ നടുവിൽ എടുത്തിട്ട് ചെറിഞ്ഞേച്ചു പോകാനല്ല ദൈവം ആ സ്ഥാനത്ത് കൊണ്ടുവന്നത്.
God has not brought people to that position that they might take and
അങ്ങനെ മോശെ എത്രയോ പ്രാവശ്യം എടുത്തെറിഞ്ഞേച്ച് മിസ്രയീമിൽ പോകാമായിരുന്നു.
If that was so, Moses, how many times he could have turned back and
gone to Egypt. നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളവും അതിനെ തികയ്ക്കുമെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നുവെന്ന്.
Paul says that I am steadfast in the fact that he who began a good work in you, he will perfect it till the day of the Lord.
അദ്ദേഹം ഇവിടെ പറയുകയാണ്, ഞാൻ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി അനുഭവിക്കുന്ന കഷ്ടം എന്നാണ്.
And he says the persecution that I have endured for your sake.
പിന്നെ അല്പം നമ്മളെ സംശയാലുക്കളാക്കുന്ന ഒരു പ്രയോഗമാണ് അടുത്തത്.
And then there is a term that makes us a little doubtful.
അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഷ്ടം അനുഭവിക്കുമ്പോൾ,
while I am enduring persecution for you,
ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായത് ഞാൻ എന്റെ ജഡത്തിൽ പൂരിപ്പിക്കുന്നതാണ്.
He says I will fill up in my flesh what is lacking in the affliction of Christ.
എല്ലാവരുമായിട്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുക.
To all of you I am asking this question.
ക്രിസ്തുവിന്റെ കഷ്ടം കുറവായിരുന്നു?
Was there any lack in the suffering of Christ?
അപൂർണമായിരുന്നു?
Was it imperfect?
ദേഹം മിണ്ടുന്നില്ലല്ലോ. എല്ലാ ഞായറാഴ്ചയും കർത്താവിന്റെ കഷ്ടം താടി രോമം പറിച്ചു തുപ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെന്നെ ഇപ്പം ഉണ്ടാകത്ത്.
Every Sunday we all remember that he was spat upon and his beard was plucked.
ക്രിസ്തുവിന്റെ കഷ്ടം അപൂർണമായിരുന്നോ?
Was the suffering of Christ imperfect?
അല്ല. എഫേസ്യലേഖനം 2:10 നമ്മൾ വായിക്കുന്നില്ലേ?
In Ephesians chapter 2 verse 10 we read like this.
കഷ്ടാനുഭവങ്ങളാൽ അവൻ തികഞ്ഞവനായി തീർന്നു.
Now he became a perfect through suffering.
അങ്ങനെയെങ്കിൽ ഇവിടെ പറയുന്നതാണ്.
Why is Paul saying like this in Colossians?
നടന്ന കാര്യമേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ.
I will only say things that really happened.
ഈ ചോദ്യം വന്നപ്പോൾ ഒരിടത്തുനിന്ന് ഒരാൾ ഇങ്ങനെ പറഞ്ഞു, കുറവായിരുന്നെന്ന് പറഞ്ഞു.
When a question came like this, one person said, yes, there was something lacking. What was lacking?
ക്രിസ്തുവിന്റെ കഷ്ടം കുറവായിരുന്നു.
The suffering of Christ was lacking.
അതിന്റെ കാര്യം?
What was the reason?
മുഴുവൻ അനുഭവിക്കുന്നതിന് മുമ്പ് പുള്ളി മരിച്ചു.
Because before fully enduring, he died.
പുള്ളി മരിച്ചുപോയി.
He
അതുകൊണ്ട് മൊത്തം അനുഭവിക്കാൻ കഴിഞ്ഞില്ല.
So he was not able to completely endure that.
ഓ അസംബന്ധമാ പറഞ്ഞു പിടിച്ചു. ദൈവസഭയുടെ വീണ്ടെടുപ്പിന് വേണ്ടി അനുഭവിച്ച കഷ്ടം അത് പൂർണമായിരുന്നു, അതിൽ തന്നെ തികഞ്ഞതായിരുന്നു.
The suffering that the Lord endured for the redemption of the church, it is perfect in and itself.
എന്നാൽ ഇവിടെ പൂരിപ്പിക്കുന്നു എന്ന് പറയാൻ കാര്യം എന്താ? പൗലോസ് തന്റെ ജഡത്തിൽ.
But why is Paul says that I am trying to fill up in my flesh?
പറയാം.
I will explain that.
സഭയുടെ കേൾക്കുക, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി കഷ്ടം സഹിക്കാൻ കർത്താവ് ഇന്ന് ഭൂമിയിൽ ഇല്ല.
The reason is that the Lord is not in the earth to endure suffering for the sake of the growth of the church.
പിന്നെ ആരുണ്ട്?
Then who is there?
നമ്മളുണ്ട്.
It is we who remain.
അപ്പോൾ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി കഷ്ടം സഹിക്കുന്നത് കർത്താവല്ല നമ്മളാണ്.
So for the growth of the church, it is we who endure suffering and not Christ.
കർത്താവ് അനുഭവിച്ച കഷ്ടത സഭയുടെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്.
The suffering endured by the Lord was the redemption of the church.
എന്നാൽ ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി കഷ്ടം സഹിക്കാൻ കർത്താവിനെയും വരികയില്ല. കർത്താവിന് പകരമായി ദൈവം നമ്മളെ ഇവിടെ വെച്ചിരിക്കുകയാണ്. നമ്മളാണ് കഷ്ടം.
But in order to endure the suffering for the sake of the growth of the church, the Lord Jesus Christ is not going to come back. Instead, we have been kept here in his place to endure that suffering.
അപ്പോൾ പൗലോസിന് സഭ പ്രധാനമായിരുന്നു എന്നതിന്റെ ഒന്നാമത്തെ തെളിവ്.
So that is the first proof that the church was very important for
Paul. രണ്ടാമത്തെ തെളിവ്,
the second proof,
ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്.
Again, when we read from verses 1 onwards,
അവിടെ അദ്ദേഹം പറയുന്നത് ഞാൻ സഭയുടെ ശുശ്രൂഷകൻ എന്ന നിലയിൽ അദ്ദേഹം അവിടെ അവതരിപ്പിക്കുന്നു.
He says that he is a minister for the church, under the church.
അതായത് അതിന്റെ 7 വാക്യത്തിലാണ് ശുശ്രൂഷക്കാരനായി തീർന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്.
Verse 7 of which I became a minister.
അപ്പൊ സഭയ്ക്ക്, സഭ പൗലോസിന് പ്രധാനമായിരുന്നത് രണ്ട് വിഷയത്തിലാണ്.
And their church was important to Paul in 2 matters.
ഒന്ന്, സഭയുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും വേണ്ടി അദ്ദേഹം കഷ്ടം അനുഭവിച്ചു.
One for the establishment and the growth of the church, he endured a lot
of affliction.
He had to wear chains.
രണ്ടാമത്, അദ്ദേഹത്തിന് സഭ പ്രധാനമായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നത് ആ സഭയുടെ ശുശ്രൂഷകനായിരുന്നു.
And secondly, we come to know that church was important for him because he says I became a minister for the church.
ഇവിടെ ഒരു ചിന്ത ഞാൻ പറയാ, ചിന്തയല്ല, ഒരു ആലോചന പറയാൻ ആഗ്രഹിക്കുന്നു.
I just want to share a counsel at this point.
അദ്ദേഹം സഭയുടെ ശുശ്രൂഷകനായിരുന്നു, പക്ഷേ ശുശ്രൂഷകനായ അദ്ദേഹത്തിന്റെ സഭയല്ലായിരുന്നു.
He became a minister of the church and he did not come to have the ownership of the church in which he is ministering.
കുറേ കൂടെ വ്യക്തമാക്കാൻ കൊലോസ്യർ 1:25 ഒന്ന് വായിച്ചാട്ടെ.
Colossians chapter 1 and verse 25.
കൊലോസ്യർ 1:25.
Of which I became a minister according to the stewardship from God which was given to me for you.
ഒന്നോടൊന്ന് മലയാളത്തിൽ ഒന്ന് വായിക്കാമോ? ഒരു വര കൊടുത്തോ, കുഴപ്പമില്ല. ഞാൻ സഭയുടെ അതെല്ലാ ശുശ്രൂഷകന്മാരും ഓർത്തു കൊള്ളണം.
You can underline that I became a minister according to the stewardship for the church.
ആരാണ്?
Who is brother Chandra?
സഭയുടെ ശുശ്രൂഷകൻ.
He is a minister of the church.
നിങ്ങൾ ഓരോരുത്തരും സഭയുടെ ശുശ്രൂഷകന്മാരാണ്.
Each of you are ministers of the church.
ശുശ്രൂഷകന്റെ സഭയല്ല.
The church is not of the minister.
കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വരുമ്പോഴാണ് സഭയെ കുറിച്ചുള്ള ചിന്ത വികലമായി മാറുന്നു.
When there is a change in the outlook or the vision, that is when the vision regarding the church becomes handicapped.
അപ്പോൾ നമ്മൾ ഓർക്കണം, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവരവർക്ക് ലഭിച്ചിരിക്കുന്ന, ഇവിടെ ആറാം വാക്യത്തിൽ പറയുന്നത് പോലെ, ആ കൃപാധാനത്താൽ ഓരോരുത്തരും സഭയുടെ ശുശ്രൂഷക്കാരായി മാറണം.
And therefore, as we see in verse 6, by the grace that has been given on an account of the burden, each and every person should become a minister of the church.
ഇന്ന് ചില ആളുകൾക്ക് സഭയിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് ഒരു വിഷയമേ അല്ല.
Today, for many of the brothers, they are not worried about what's happening in the church.
അവർക്ക് അറിയേം വേണ്ട.
And they also do not want to know.
അവരവിടെ വന്നിരിക്കുന്നു, അവരതിൽ പങ്കെടുക്കുന്നു, ആമേൻ പറയുന്നു, ആമേൻ പറഞ്ഞാലായി പോകുന്നു.
They come and they partake in the ministry. They say, amen, and they depart.
ഞാൻ ഇവിടെ പറഞ്ഞോന്ന് മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഞാനിവിടെ പറഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വി ടി മത്തായിച്ചൻ അതിനെ സംബന്ധിച്ചൊരു ഡയലോഗ് അടിക്കുമായിരുന്നു. അതായത്, അത് മലയാളത്തിൽ ഇംഗ്ലീഷ് പറഞ്ഞാൽ ഒക്കുകയല്ല. അതായത്, നമ്മുടെ സഭകളിലെ വിശ്വാസികൾക്കൊക്കെ അഞ്ച് ഓണം മതി എന്ന് പറയും. അഞ്ച് ഓണം എന്ന് പറഞ്ഞാൽ വന്നോണം, ഇരുന്നോണം, തിന്നോണം, കേട്ടോണം, പൊയ്ക്കോണം. ഈ അഞ്ച് കാര്യമല്ലാതെ സഭയിൽ എന്ത് നടക്കുന്നു, സഭയിൽ എന്താണ് ആവശ്യം, സഭയിലെ പ്രതിസന്ധി എന്താണ്, സഭയിലെ കാര്യങ്ങളിൽ എന്തിനെല്ലാം പ്രാർത്ഥിക്കണം, ഇതൊന്നും ചിലരെ സംബന്ധിച്ച് ഒരു വിഷയമല്ല.
As dear brother mentioned, for some people, all of the things concerning the church, they are not very important for them.
പിന്നെ ചിലർ വരുന്നത് എന്നാന്ന് ചോദിച്ചാൽ, നമ്മളിത് കുറെ വർഷമായില്ലേ, അവർക്ക് നാട്ടിൽ ചെല്ലുമ്പോൾ ആ സഭയിൽ പറയണം, ഞാൻ ഇന്ന സഭയിൽ അപ്പം നുറുക്കിക്കൊണ്ടിരുന്ന ആളാണെന്ന് പറയണം, അല്ലെ അവർ കൊടുക്കത്തില്ല.
Then the reason why many people come is because they have to go back to India and there they have to say that I was worshipping in such and such a church, otherwise they will not be given fellowship.
മുറുക്കാൻ ചെല്ലുമ്പോൾ അവർ പറയും, നീ ഇപ്പം ഇതിനകത്ത് നുറുക്കണ്ടെന്ന് പറയും.
If we were to go otherwise, they would say you don't partake in the Lord's Supper.
അതുകൊണ്ട് ഒരു നുറുക്കും പരിപാടിയുമായിട്ട് ദോഹ ബ്രദറൻ അസംബ്ലിയിലോ ക്രിസ്ത്യൻ ബ്രദറൻ അസംബ്ലിയിലോ ഏബനേസർ ബ്രദറൻ അസംബ്ലിയിലോ ഉള്ളവരെ കുറിച്ചല്ല ഈ ഉള്ളവൻ പറയുന്നത്. പൊതുവേ പറയുന്നേ ഉള്ളൂ.
Now this is a general thing that I'm saying, not meant for any of the churches here.
UK njan onnu chennu.
I went to UK.
Adu kaiyna penne ichara color enikku vannathu. Appa aa UK chennappol enne avadu ulla sahodharmaru paranjathu valare vedaniyodu kooda, brother naattil ninnu vanna pala sahodharmarum ivade olichu paarkunnundannu.
They were say a sorrowful thing that they pointed out, there are so many brothers who have come from Kerala but they are hiding from the church.
Adu athra dukhagaramaya oru avastha.
That is a sorrowful state.
Ibada vannirikkunna yuvakkal avaru kudumbastharagatte allathavaragatte endanalum ningal aa karyathil kaanikkunna ulsahathinayi ningale yorthu njan devathinu stotram.
Those are the youngsters who are here, whether they are married or otherwise, I thank God for the earnestness that you show.
തുടർന്ന് നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ,
as we continue in this portion,
സഭയുടെ ശുശ്രൂഷകനായി, നീ അടുത്ത കേട്ടോണം, സഭയുടെ ശുശ്രൂഷകനായിരുന്ന പൗലോസിന്റെ മനോഭാവം എന്തായിരുന്നു?
What is the attitude of Paul who was a minister of the church?
ശുശ്രൂഷകൻ ഉണ്ടാകേണ്ട മനോഭാവം അതായിരിക്കണം. അതിൽ കുറഞ്ഞ ഒരു മനോഭാവം പാടില്ല.
That should be the attitude of a minister of the church and nothing less.
അതിന്റെ എട്ടാം വാക്യം ആരംഭിക്കുന്നിടത്തോണ്ട്,
that is there in verse 8,
സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയ ഞാനൊക്കെയാണ്, എന്നെ പറഞ്ഞാൽ ആർക്കും പ്രയാസം വരികയല്ലോ. അതെ, ഞാനല്ല എന്നെ പറയത്തുള്ളൂ, ആ എന്നിലൂടെ മറ്റുള്ളവരോട് ഞാൻ പറയുകയാണ്, പക്ഷേ ഞാൻ എന്റെ കാര്യം പറയത്തുള്ളൂ.
I'm going to talk only about me.
ഞാനിപ്പോൾ ഒരു പ്രസംഗമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുകയാണ്.
So after a sermon, I'm just leaving.
വേറെ പുസ്തകമൊക്കെ എടുത്ത് ആ ബാഗ് വെച്ചു.
I put my Bible in the bag.
അതും പിടിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കും.
And then I'm walking out.
അപ്പുറം ഒരു സൈഡിലും ആ രണ്ട് സൈഡിലും സഹോദരിയും സഹോദരന്മാരെ എന്നെ നോക്കുന്നു, ഒന്ന് ചിരിക്കണമെന്നുണ്ട്, ഞാൻ ഇങ്ങനെ.
But on the either side, brothers and sisters, they want to smile at me, but I did not look at them.
Avadu poi cheripu eduthidunu
and I go and put on my footwear.
Appolum kai theranamennundu,
some want to shake a hand with me.
Nanu sardichu venda kai theran,
but I had to pay attention and then
nan ennalum ingane nikkiyana
and I am standing straight.
Appo nan nammude valsalya sahodara Roy Matthews-inodu chodikkunnu
and I am asking dear brother Roy Matthews,
inna rathri ilarde koodaanu bakshanam
enikku tonight, where is the dinner?
Adu innarde koodaanu.
It is with so and so brother.
ശരി, വാ സഹോദരാ, പോകാം.
Come brother, let's go.
അവരുടെ വിഷമം അറിയാൻ, അവരോട് ഒരു കുശലം ചോദിക്കാൻ അവർക്കും ആഗ്രഹമുണ്ട്. ഞാൻ വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവൻ.
I am the least among the saints.
ശുശ്രൂഷകന്മാരോട് ഞാൻ പറയട്ടെ ഈ മനോഭാവം നമുക്ക്.
To the ministers, let me say that we should have this attitude.
എന്റെ ഇവിടെ കർത്തൃമേശ എടുക്കുന്ന ഒരു കുച്ചിനോട് പോലും ഞാൻ താതാത്മ്യപ്പെടാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ട്.
Now I should have the attitude to become one with even the youngest believer who is partaking of the table.
ഞങ്ങളുടെ സഭയിൽ ഉള്ള പറയല്ലേ, കോട്ടയത്തെ സഭയിൽ ചെന്നാലേ ആരാധന കഴിഞ്ഞ് കുറെ പിള്ളേർ ഇങ്ങനെ നിൽക്കുക.
In Kottayam, after the worship, some children are standing.
They
are only 4 or 5 years old. You know why they are standing
there?
I will carry
them.
I would call them by name and I would take him and show my love
to him. കൂട്ടു സഹോദരന്മാരെ, നിങ്ങളുടെ ശുശ്രൂഷകന്മാരുടെ ശുശ്രൂഷ അനുഭവിക്കുന്ന സഹോദരന്മാരോട്, യുവാക്കളോട് അടിവരയിട്ട യുവാക്കളോട് അടുത്ത് ചെന്ന് നിന്നിട്ട് എന്തുകൊണ്ട് മോനെ വിശേഷം, മോനെ എന്നൊരു ഒരു വിളി, അത് മതി, ഇടത്തൊന്നും ചേർക്കരുത്, മോനെ എന്നൊരു വിളി ഒന്ന് മതി, അത് എത്ര ആനന്ദമാണെന്നറിയോ അവർക്ക്.
But to the youngsters who have listened to your ministry, if you are able to go near to them and you are able to deal with them with love, huh, calling them by son, you know how joyful it would be for them. Sometimes we don't talk with love.
അങ്ങനെ വിളിക്കരുത്, എടാ അടാ, അങ്ങനത്തെ അടകളൊന്നും സഭയിൽ പാടില്ല.
And we should not address anybody.
അങ്ങനെ വിളിക്കുന്ന പാർട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ നിർത്തിയേക്കണം. ആ സഹോദരനുണ്ടല്ലോ, നമ്മുടെ കൂട്ടു സഹോദരന്.
You should realize that brother is a fellow brother.
ആ സഹോദരന് ബഹുമാനം കൊടുക്കണം.
And therefore we have to give the respect.
അയ്യോ, ഈ ക്ലാസ് തീരാതെ പോട്ടെന്ന് പ്രാർത്ഥിക്കുന്ന കുറേ പേര് ഇവിടെ ഇരിപ്പുണ്ട്.
There are so many people who are praying that this class might not be over.
ഞാൻ വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയ.
I am the least among the saints.
ഇതേകം പറഞ്ഞിരിക്കുന്നു. ഇതിനോട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ.
There is one more thing I want to mention.
2 കൊരിന്ത്യർ 15:9.
2 Corinthians chapter 15 and verse 9.
അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം ഒന്ന് വേഗത്തിൽ വായിച്ചാട്ടെ. നമുക്കിന്ന് 3 അധ്യായം തീർക്കണം. 1 Corinthians 15:9.
ഞാൻ
അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവൻ.
For I am the least of the apostles.
നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ.
Let me ask you like this.
പത്രോസ് 3 സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടോ?
Was Peter raised to the third heaven?
എടുക്കപ്പെട്ടോ?
Was he
അവിടെ തല കുനിക്കുന്നു? ഇല്ലെന്ന് ഇങ്ങനെ കാണിച്ചതാണ്. പത്രോസ് എടുക്കപ്പെട്ടില്ല.
Peter was not lifted to the third heaven.
പത്രോസ് ആകെ എത്ര ലേഖനം എഴുതി?
How many epistles did Peter write?
ഇദ്ദേഹമോ?
What about Paul?
എബ്രായരോട് ആണെങ്കിൽ 14 ലേഖനം എഴുതി.
If Hebrews was also included 14 epistles.
പത്രോസ് എത്ര സഭ സ്ഥാപിച്ചു?
കുറെ സ്ഥാപിച്ചു. Churches did Peter establish?
എത്ര സഭകൾ സ്ഥാപിച്ചു?
But what about Paul?
അപ്പോൾ അങ്ങനെയെങ്കിൽ കോളറക്കത്തണ്ട് ഇങ്ങനെ വെച്ച് തല നിവർത്തി നടക്കാനുള്ള അർഹത ആർക്കാ ഉള്ളത്?
So who had the right to lift up his head and walk?
ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെല്ലട്ടെ.
But all these thoughts should descend into our hearts.
ആ മനുഷ്യൻ ഫിലിപ്സാർ, മഹാനായ പൗലോസ് എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആരുടെ കയ്യിലുണ്ട്? ഉണ്ട്. എത്ര പേരുടെ കയ്യിലുണ്ട്? ഉണ്ട്. പലരുടെ കൈ പൊക്കി. ഇനി അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ അതിന് കൈ പൊക്കണ്ട. അത് എത്ര പേര് മുഴുവനും വായിച്ചു?
How many of you have that book, the great Paul?
അന്ന് പറയാൻ കാര്യം, അദ്ദേഹം അതിനകത്ത് നല്ല രസകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്.
Now he has made a very interesting statement.
പഴയ നിയമത്തിൽ ഒരു ശൗൽ ഉണ്ട്, പുതിയ നിയമത്തിൽ
in the Old Testament also there is a Saul, in the New Testament also there is a Saul.
ബെന്യാമിൻ ഗോത്രക്കാർ.
Both of them are belonging to Benjamin
tribe. വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ,
what is the difference?
ശാരീരികമായ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ,
what is the physical difference?
പഴയ നിയമത്തിലെ ശൗൽ ഏതൊരാളിനേക്കാൾ തോൾ മുതൽ പൊക്കമുള്ളവനാണ്.
The Old Testament Saul, he was taller than anybody else by a head.
ഇയാളെക്കുറിച്ചുള്ള ഒരു പരിശോധനയിൽ അദ്ദേഹവും മറ്റു പലരും വെളിപ്പെടുത്തിയിരിക്കുന്ന ശരീരത്തിന്റെ ആകൃതി,
the physical stature of Paul mentioned by other people,
ഒരു കുറിയ മനുഷ്യൻ.
Now he was a very short man.
അല്പം വളവുള്ള മനുഷ്യൻ.
And he had a little bent in
stature. നീണ്ട മൂക്കുള്ള മനുഷ്യൻ.
He had a long nose.
അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ കണ്ണിന് ഞാൻ നിന്ദ്യനായിരിക്കുന്നു എന്നൊരു പ്രയോഗം അദ്ദേഹം പറയുന്നു.
And that is why he says that I am despicable in your eyes.
ഇന്നും അങ്ങനെയാണ്.
Today also like that only.
നല്ല ആളത്വം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ പുള്ളിയെ വിളിച്ച് കല്യാണം കഴിയും.
If you have a good personality, then we can think about marriage.
അല്ലാത്തവരെ വേണ്ട.
Others, we are not interested.
ഇപ്പോ പുറമേ ഉള്ളത് മതി, കൃപ വേണ്ട.
Today, the outside is more important. Grace is not needed.
അതിലേക്ക് കടന്ന് അതുവഴി പോകുന്നില്ല. അപ്പോൾ ഞാൻ മടങ്ങി വരട്ടെ.
I'm not going into that route.
അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെയാ.
So this is how he is.
ഫിലിപ്പ് സാർ എഴുതിയിരിക്കുന്ന ഒരു വാചകം ഞാൻ പറയാം.
But Philip sir in his book he has
written. പഴയ നിയമത്തിലെ ശൗൽ ഏതൊരാളിനേക്കാൾ തോൾ മുതൽ പൊക്കമുള്ളവനാണെങ്കിൽ പുതിയ നിയമത്തിലെ ശൗൽ ആത്മീയമായി സഭ നഭൂമണ്ഡലത്തിൽ ഏതൊരാളിനേക്കാൾ പൊക്കമുള്ളവനാണ്. ഹല്ലേലൂയാ.
If the Old Testament Saul was a head and shoulder above everybody else, the New Testament Saul in the spiritual realm he was head and shoulder above everyone else.
ആ മനുഷ്യൻ പറയുകയാണ്, ഞാൻ അപ്പോസ്തോലന്മാരിൽ ഏറ്റവും ചെറിയവൻ.
And that man is saying, I am the least of the apostles.
ഈ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഫിലിപ്പി ലേഖനൻ രണ്ടിൽ പറയുന്ന പോലെ ഒരുത്തൻ മറ്റൊരുത്തനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന്.
Now if we have this attitude, then we can follow what is said in Philippians chapter 2, let everyone consider the other as more respectable than him, honorable than him.
നമ്മൾ ഓർത്തതു പോലെ സഭ എന്ന മർമ്മം മൂന്ന് കൂട്ടർക്ക് പ്രധാനമാണ്. ഒന്ന് പൗലോസ് അത് ചിന്തിച്ചു, രണ്ടാമത് ജാതികൾക്ക് പ്രധാനമാണ്.
As we remember, the church is important to three groups of people. Firstly,
Paul thought about that. നമ്മളെ പോലെ വിശ്വസിച്ചു വന്ന ജാതികൾക്ക് സഭ പ്രധാനം.
And secondly, just like us Gentiles who believed and came, it is important.
മൂന്നാമധ്യായം ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് അത് ഞാൻ ഒന്ന് ഓർപ്പിക്കാൻ
ആഗ്രഹിക്കുന്നു.
ഒന്ന്, ഏത് കാര്യങ്ങളിലൊക്കെയാണ് അവർക്ക് പ്രധാനമായത് എന്ന് ഞാൻ ഒന്ന് ഓടിച്ചു
പറയട്ടെ.
അവർ യഹൂദന്മാരുമായി ക്രിസ്തുവിൽ കൂട്ടവകാശികളായി.
Now they became co-heirs with the Jews in Christ.
മൂന്നിന്റെ ആറ്.
It is there in
3 and 6. ഇതിനു മുൻപ് എഫേസ്യർ 2:11-ലും 12-ലും വിജാതിയരെ കുറിച്ച് വായിച്ചത് വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അവർ അന്യരും പ്രത്യാശയില്ലാത്തവരുമായി.
What we read in Ephesians chapter 2 and verses 11 and 12 is that they were aliens to the commonwealth of Israel.
അങ്ങനെയുള്ള ജാതികളെ യഹൂദന്മാരുമായി ക്രിസ്തു യേശുവിൽ കൂട്ടവകാശി.
Now that group of people, now they have become fellow heirs with the Jews in Christ.
സഭ ജാതികൾക്ക് പ്രധാനമായിരിക്കുന്നതിന്റെ രണ്ടാമത്തെ കാരണം,
the second reason why the church is important to the Gentiles,
അബ്രഹാമിലൂടെ ദൈവം നൽകിയ ഉടമ്പടി മുഖാന്തരം ലഭിച്ച ആത്മീയ ധനത്തിൽ യഹൂദന്മാരോട് ഒരുമിച്ച് പങ്കാളികളായി.
Now they also became partakers of the spiritual blessings that God gave by covenant to Abraham.
നാം അബ്രഹാമിന് കൊടുക്കുന്ന ആ വാഗ്ദത്തത്തിൽ വായിക്കുന്നുണ്ട്, നിന്റെ സന്തതികൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ട് നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് അവിടെ പറയുന്നു.
We see when the Lord is giving the promise to Abraham that you will be blessed, but then he immediately adds that through you all the nations will be blessed.
അപ്പൊ നമ്മള് യഹൂദനെ ഉണ്ടായിരുന്ന ദൈവീക വാഗ്ദത്തങ്ങളുടെ ആ ധനത്തിലുള്ള പങ്കാളിത്തത്തിൽ നമ്മളെയും കൂടെ.
So we have also been added to the richness of the godly promises that he had given first of all to the Jew.
നിങ്ങളാരും അങ്ങനെ ഇടുന്നവരല്ല. ഇടുന്ന സ്വഭാവം നമുക്ക് ഇടുന്നവരോടുള്ള ബന്ധത്തിൽ പറയുക, ബാങ്കിലൊക്കെ FD കൊണ്ടിടാറുണ്ട്.
Many of you you put FDs, place FDs in the bank.
അങ്ങനെ FD ഇടുമ്പോൾ ചിലരെ ഭാര്യയുടെയും ഭർത്താവിന്റെയും പേരിലാണ് ജോയിന്റ് ആയിട്ടാണ് ഇടുന്നത്.
Many people when they put the FDs they put it in the joint name of the husband and the wife.
അതെന്തിനാ അങ്ങനെ ഇടുന്നത്?
Why do they do it like that?
ഇയാൾ തട്ടിപ്പോയാൽ ഈ പുള്ളിക്കാരിക്ക് കിട്ടും.
Because if the one were to die, the other person can benefit.
അങ്ങനെ ഇടാത്തവരുടെ പണമൊക്കെ ഒരു സ്ഥലത്ത് ഒത്തിരി പോയി. നോമിനി ആരാണെന്നും അറിയാൻ വയ്യ, അഡ്രസ്സും ഇല്ല. ചത്തുപോയപ്പോ ആ കൂട്ടത്തിൽ ഇതും അങ്ങ് പോയി ഗവൺമെന്റിലേക്ക്.
For those who did not do like that when one of them passed away.
അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ സാരം, ഈ ഭൂമിയിലെ ധനം ഒരു വീട്ടിലുള്ള രണ്ട് വ്യക്തികൾ കൂട്ടവകാശികളായി എവിടെ ഇടുന്നത് പോലെ ദൈവം അബ്രഹാമിലൂടെ വാഗ്ദത്തം ചെയ്ത ആത്മീയ ധനത്തിൽ അവരെയും നമ്മളെയും കൂടെ ഒന്നിച്ച് ചേർത്ത് എവിടെ ഇട്ടിരിക്കും.
Just like we have joint accounts for earthly matters, God has made us a deposit in the spiritual blessings that Abraham had promised to the Jew, and he has joined us also along with that and made co-heirs.
ആദാനത്തിൽ അവർക്ക് മാത്രം അവകാശം പറയാൻ പറ്റുന്നതല്ല.
And now they alone cannot claim their inheritance.
നമ്മുടെ ഭാഷയിൽ പറയാ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്, ഞങ്ങൾക്കും കൂടെ അതിനകത്ത് പങ്ക്. തന്നിട്ടുണ്ട്.
And we are placed in a way that we can say that we also have a right to that
ജാതികൾക്ക് സഭ പ്രധാനമായിരിക്കുന്നതിന്റെ മൂന്നാമത്തെ കാരണം.
The third reason why the church is important to the Gentile.
ആറാം വാക്യത്തിലാണ് മൂന്നിന്റെ.
It is again in verse 6.
ജാതികൾ സഭയുടെ സഹവിശ്വാസികളാകുന്നു എന്നുള്ളത്.
Now Gentiles have become co-believers, fellow believers.
ഞാനത് പറയട്ടെ, ഇതൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന വിവരിക്കേണ്ടതാണ്, വിവരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഈ സഹവിശ്വാസികളാണെന്നുള്ള ബോധം ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ വിശദീകരിച്ചില്ലെങ്കിലും ശരിയായിട്ട് അങ്ങ് പോകുമെന്ന്.
When you understand the right meaning of fellow believers, even without elaboration, you are able to understand that.
സഹവിശ്വാസികളാണ് നമ്മൾ,
fellow believers.
അതുകൊണ്ടല്ലേ പൗലോസ് പറയുന്നത് ഒരവയവം കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ എല്ലാ അവയവങ്ങളെയും അത് ബാധിക്കുന്നു.
That is why Paul says when one member is suffering, the entire body is suffering.
ഇവ കറി കരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കൈ മുറിഞ്ഞപ്പോൾ ഈ കൈ എന്ത് ചെയ്തു, തലച്ചോറു പിടിയടാ അവിടെ ബ്ലഡ്
പോകാതെ
തലച്ചോറു കൊടുത്തു ആ ടിന്നിനകത്ത് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്, അത് പൊളിച്ച് ഒട്ടിക്കുന്നു.
And the brain would give the signal that we had to put a plaster.
അത് ഒട്ടിച്ചിട്ടും വേദനയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയാമോ?
Even after putting the plaster, if there is pain.
ഇങ്ങനെ അപ്പൊ ഈ ശരീരത്തിന്റെ അവയവങ്ങൾ എല്ലാം ആ കഷ്ടതയിൽ അങ്ങ് സഹകരിക്കുക.
So we see all the members of the body, they are sharing in that difficulty.
നമ്മുടെ ഉള്ളത്തിലേക്ക് അത് വരട്ടെ.
Now that thought should come into our
heart. അല്ലാതെ നടന്നു പോയപ്പോൾ തളവരിൽ ഒന്ന് തട്ടുമ്പോൾ,
when we are walking, if the toe is hurt,
കണ്ണ് അത് കണ്ടിട്ട്,
the eyes is looking at that,
ഇങ്ങനെ പറയുകയാണ്,
and then the eyes is saying,
ഒരു കുഴപ്പമില്ല,
doesn't matter, let it be.
നിനക്ക് കുറച്ച് നാളായി ഒരു അഹങ്കാരമുണ്ട്.
For some days you are a little hot.
ഇനി അടങ്ങി ഒതുങ്ങി എവിടെ ഇരുന്നോളൂ അല്ല.
Now remain quiet and sit silently.
അങ്ങനെ പറയത്തില്ല.
The eyes will not say that.
അതു വേദനിക്കുമ്പോൾ അതിന്റെ കൂടെ സഹകരിക്കുക. Hallelujah.
Toe is pain, all the other members.
ഒരു സഹോദരന്റെ വേദന നമ്മുടെ വേദന.
Other brother's pain is our pain.
ഒരു സഹോദരന്റെ ഭാരം നമ്മുടെ ഭാരം.
Other brother's burden is our burden.
നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ, നേരമില്ലല്ലോ വിവരിക്കാൻ.
That is how we have to pray also.
ഞാനെ മന ഇംഗ്ലീഷിലേക്ക് പറ്റത്തില്ല, വല്ലോം വാക്ക് കിട്ടുമെങ്കിൽ പറഞ്ഞു. നമ്മുടെ പല പ്രാർത്ഥന ഏതാണ്ട് ഒരു ഓളം ജാതി പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ സഭയിലെ എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണം. എല്ലാവരും ഒറ്റ ഒരാളെ വിട്ടിട്ടില്ല, ഉണ്ടോ? വിട്ടിട്ടുണ്ടോ? കർത്താവേയുന്ന യാത്രയിൽ പോകുന്നവരും ഇവിടെ ആയിരിക്കുന്നവരെയും പരീക്ഷയിൽ എഴുതുന്ന കുഞ്ഞുങ്ങളെയും വിവാഹപ്രായമെത്തിയിരിക്കുന്ന മക്കളെയും ജോലിയില്ലാതിരിക്കുന്നവരെയും എല്ലാവരെയും വല്ലവരും വിട്ടോ? പിറ്റേ ദിവസം കാണുമ്പോഴും പറയും, ഞാൻ ഇന്നലെ ഓർത്തായിരുന്നു.
Many of our prayers are very generic. We say all for everything. We are not very specific.
പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന അങ്ങനെ ആയി പോകുന്നുണ്ട്.
Many times our prayers are like that.
നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സഹോദരന്മാരുടെ പ്രശ്നം എന്റെ പ്രശ്നമെന്ന് കരുതി അതിനോട് ഏകീഭവിച്ചുകൊണ്ട് താദാത്മ്യപ്പെട്ടുകൊണ്ട് വേണം പ്രാർത്ഥന.
When we pray, we have to consider the fellow brethren's problem as our own, become one with it, and then pray about it.
കാരണം ജാതികളായിരുന്ന നാം സഭയുടെ സഹവിശ്വാസി.
Because we who were Gentiles have become fellow brethren in the church.
ജാതികൾക്ക് സഭ പ്രാധാന്യമാകുന്നതിന്റെ അഞ്ചാമത്തെ കാരണം.
The fifth reason why the church is important for the Gentile.
ഇപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന യഹൂദന്മാരോട് കൂടെ ദൈവീയ വാഗ്ദത്തങ്ങളുടെ പങ്കാളികളാകുന്നു. ആറാം വാക്യം.
Now in verse 6 again we have become partakers of the promises of God along with the Jew.
ക്രിസ്തുവിൽ വിശ്വസിച്ചു വരുന്ന യഹൂദന്മാരോട് കൂടെ ദൈവീയ വാഗ്ദത്തങ്ങൾക്ക് നമ്മളും ആരാകുന്നു? പങ്കാളികള്.
We also have become partakers of the godly promises that have been given to the Jews who have believed on Christ.
ഇത്രയും കാര്യങ്ങളാണ് ഈ സഭയോടുള്ള ബന്ധത്തിൽ ഈ മർമ്മത്തെ കുറിച്ച് ജാതികൾക്ക് പ്രാധാന്യമായി.
Now these are the reasons the church has become important for the Gentile.
പിന്നെയും ചോദിക്കുക.
Again you're continuing to ask.
ഇത്രയൊക്കെ കേട്ടിട്ട് ഹൃദയം ഇങ്ങനെ തുടിക്കുന്നുണ്ട്.
Having heard so much, is your heart motivated?
ഉണ്ടായിരുന്നു അഞ്ചോ പ്രാവശ്യം ചെയ്തപ്പോ അതൊന്ന് ഹൃദയം തുടിക്കണം.
Your heart has to be
അങ്ങനെയെങ്കിൽ ഈ ഒരു യോഗ്യത എനിക്ക് കിട്ടിയെങ്കിൽ ഞാൻ സഭയെ അത്ര പ്രധാനമായിട്ട് കാണണം.
The reason being, if this was the worthiness that has been given to me, then how much important I should consider the church.
നമ്മുടെ എല്ലാ കാര്യങ്ങളും നടന്നേച്ചല്ല സഭയുടെ കാര്യങ്ങൾക്ക്.
After finishing all our task, then we do not turn around and consider the church.
നമ്മുടെ ഭൗതികമായ കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ സഭയിൽ വരുന്നത്.
After all our material needs are finished, then we come to the church.
നമ്മുടെ ചില കാര്യങ്ങൾ മുടങ്ങിയാലും സ്തോത്രം സഭയിലെ നമ്മുടെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ മുടങ്ങിയാലും സഭയുടെ കാര്യങ്ങളിൽ സഹകരിക്കുന്നതിൽ എൻ്റെ പൊന്നു സഹോദരി സഹോദരന്മാരെ യുവതി യുവാക്കളെ മുടങ്ങരുത്.
Even if our matters are personal matters are hindered, we should never ever lack in doing the things and giving preference to the
Sabha
church.
നമുക്ക് പ്രധാനമാണ്.
Church is very important for us.
ഇനി മൂന്നാമത്.
And thirdly,
ഒന്ന് പൗലോസിന് ഇത് പ്രധാനമാണ്.
What is important
for രണ്ട് ജാതികൾക്ക് ഇത് പ്രധാനമാണ്.
It is important for Paul and for the Gentiles. And thirdly,
ഈ മർമ്മം ദൂതന്മാർക്ക് പ്രധാനം.
This mystery is important for the
angels. ഇത് ദൂതന്മാർക്ക് പ്രധാനം.
It is important also for the angels.
നാം അതിന്റെ 9ഉം 10ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് കാണാൻ
കഴിയും. That we understand when we read verses 9 and 10.
ഒൻപതാം വാക്യം വായിക്കുമ്പോൾ അതിന്റെ പത്താം വാക്യം വായിക്കുമ്പോൾ അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിയായി വരുന്നു അറിയുന്നു അറിയായി വരുന്നു.
Verse 10, to the intent that now the manifold wisdom of God might be made known by the church to the principalities and powers in the heavenly places.
ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഇതല്ല ഇച്ചിരി എന്താ അതിന് പറയുന്നത്, കോംപ്ലിക്കേഷൻ അല്ലേ? കോംപ്ലിക്കേഷനാ കാര്യം. ഇതൊന്നും നമ്മൾ ഇത് വായിച്ചു വിടത്തേ ഉള്ളൂ, ശ്രദ്ധിക്കണം. അത്
ഇവിടെ
ഒരു കാര്യം പറയാണ്, സഭ മുഖാന്തരം അറിയുന്നു, അറിയായി വരുന്നു എന്ന് പറയുന്ന അറിയുന്നില്ലെന്നല്ല, അത് അറിഞ്ഞുകൊണ്ടിരിക്കുക, സഭയെ അറിയിച്ചുകൊണ്ടിരിക്കുക.
Here there is a particular through the church made known by the church.
എന്താണ് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്?
What is it that is being?
പത്താം വാക്യം നോക്കിയേ.
Look at verse 10.
ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം.
The manifold wisdom of God.
ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം സഭ മുഖാന്തരം ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുക.
The manifold wisdom of God might be made known by the church continually.
ഇനി ആരെയാ അറിയിക്കുന്നത്?
To whom?
വീണ്ടും പത്താം വാക്യം നോക്കിയേ.
I read a look at
അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും.
To the principalities and powers in heavenly places.
അപ്പോൾ സ്വർഗത്തിലെ വാഴ്ചകൾ കേൾക്കണം, സ്വർഗത്തിലെ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം സഭ മുഖാന്തരം അറിയായി വരുന്നു.
Meaning to say, to the principalities and powers in the heavenly places, the manifold wisdom of God is being made known by the church.
അപ്പോൾ ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം സഭയെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ആരെയാണ്? സ്വർഗത്തിലെ വാഴ്ചകളെയും അധികാരം.
So the church is making known the manifold wisdom of God to whom? To the powers and principalities in heaven.
അത് ദൂതന്മാരെക്കുറിച്ച് പറയുന്നു.
And that is referring to the angels.
പിശാചിനെ കുറിച്ചും പറയുന്നുണ്ട്. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേന എന്ന് പിശാചിനെ കുറിച്ച് വായിക്കുന്നു.
It is also referring to the devil.
കാര്യം ഇത് പിശാചിനെ കുറിച്ചല്ല.
But here it's not referring
to the devil. പിശാചിനെ സഭ അറിയിച്ചു കൊടുക്കേണ്ട കാര്യം ഇല്ല.
Because the church does not have to make known to the
devil. ഇത് ദൂതന്മാർക്ക് സ്വർഗത്തിൽ നിന്ന് എഴുതിയിട്ടുണ്ട്. സ്വർഗത്തിലെ ദൂതന്മാർക്ക് ഇത് അറിയിക്കുക.
It is made known to the angels from heaven.
എന്താ അറിയിക്കുന്നത്?
What are they being made known?
നോക്കൊന്നുകൂടെ പത്താം വാക്യത്തിന്റെ ഒടുവിൽ.
Look at verse 10 again.
ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം.
The manifold wisdom of God.
എന്ന് പറഞ്ഞ അർത്ഥം എന്താ?
What does that mean?
ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനശില്പം.
The manifold wisdom, the sculpture.
ജ്ഞാനശില്പമാരാണ്.
What is that sculpture?
കഴിഞ്ഞ ദിവസം ജോൺസൺ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് ആ ജ്ഞാനശില്പം ഒന്ന് കേൾക്കുന്നുണ്ട്.
The wise sculpture of God.
ഇതിൽ നിന്നാണ് പ്രയോഗം എടുത്തത്.
It is from here that I have taken.
ദൈവത്തിന്റെ ജ്ഞാനശില്പമാണ് ദൈവത്തിന്റെ സഭ.
The church is the wisdom of God.
സഭയെ കുറിച്ച് ദൂതന്മാർക്കൊന്നും അറിഞ്ഞു.
And the angels did not know anything about that.
പത്രോസിന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം വായിക്കുമ്പോൾ,
when we read from 1 Peter chapter 1 and verse 12,
അതിലേക്ക് പറഞ്ഞേ, അതിലേക്ക് ദൂതന്മാരും ദൈവമേ.
Things which angels also decide to look into.
അപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്.
So there is one thing I want to say.
സഭായോഗം സഭയായിട്ട് ഇങ്ങനെ കൂടി വരുമ്പോഴുണ്ടല്ലോ.
When you gather as an assembly.
ദൂതന്മാര് നോക്കുക, കുനിഞ്ഞു നോക്കുക,
ദി ഏഞ്ചൽസ് ആർ ലുക്കിംഗ് ഡൗൺ.
ഒരു ചെറുക്കൻ കല്യാണവും കഴിച്ച് പുതിയ പെണ്ണുമായിട്ട് വരുമ്പോൾ പണ്ട് കാലത്ത് അയൽവാസി ഇന്നെല്ലാവരെയും വിളിക്കും, അന്ന് അങ്ങനല്ല. അയൽവാസികളെല്ലാം ഇങ്ങനെ മാറി, ചിലർ ജനലിൽ കൂടെ നോക്കും, ചിലർ വാതിൽ മാറി നോക്കും. പെണ്ണിനെ കാണാനാ ഇങ്ങനെ നോക്കുക.
When a newly married couple, they are coming, all the people would look to see them.
കർത്താവിന്റെ മണവാട്ടിയായ സഭയെ ഒന്നിച്ചു കൂടി ആരാധിക്കുമ്പോൾ സ്വർഗത്തിലെ ദൂതന്മാർക്ക് അത് അത്ഭുതമാണ്. അവർ സഭയിലേക്ക് കുനിഞ്ഞു നോക്കും.
When the bride of Christ assembling together to worship him, it is a very marvelous thing for the angels, and they look down to see that.
ഇവിടെ ബഹുവിധമായ ജ്ഞാനം, ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം.
Here it is mentioned the manifold wisdom of God.
ശ്രദ്ധിച്ചോളുക, ബഹുവിധം എന്നതിന്റെ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം,
ഗ്രീക്ക്
പദം ഞാനിവിടെ പറയുന്നില്ല, ബഹുവിധം എന്നതിന്റെ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം,
ദ മീനിങ് ഇൻ ഗ്രീക്ക് ഫോർ മാനിഫോൾഡ്,
പലവിധ വർണ്ണങ്ങളാൽ നെയ്തെടുത്തെന്ന.
ഇറ്റ് ഈസ് വോവൺ ഔട്ട് ഓഫ് മൾട്ടി കളേഴ്സ്.
അപ്പോൾ സഭ എന്താ?
സോ വാട്ട് ഈസ് ദ ചർച്ച്? വാട്ട് ഈസ് ദ ചർച്ച്?
എന്നാ സഭ എന്തോ മുണ്ടതില്ല സഹോദരൻ പറ, പലവിധ വർണ്ണങ്ങളാൽ, സ്തോത്രം, പലവിധ വർണ്ണങ്ങളാൽ നെയ്തെടുത്തതാണ് എന്ത്? ദൈവത്തിന്റെ സഭ.
The church of God is woven out of multicolors.
പക്ഷേ ലോകത്തിന് അത് കാണാൻ പറ്റില്ല.
But the world cannot see that.
ലോകത്തിന് ഇതിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റത്തില്ലെന്നേ.
The world cannot enjoy the beauty.
ലോകം നോക്കുമ്പോൾ ഒരു സൗന്ദര്യവും അവർ കാണുന്നില്ല.
When the world is looking, there is no beauty.
കുറെ എണ്ണം വൈകുന്നേരം ആകുമ്പോൾ വരും.
Some people are coming in the evening.
വന്ന് അവിടെ ഇരിക്കും.
And they sit there.
അവർ മൂന്നാല് പാട്ട് പാടും.
They sing 2 or 3 songs.
പിന്നെ മൂന്നാല് പേര് എഴുന്നേറ്റ് സ്തോത്രം ചെയ്യും.
And 3 or 4 stand up to praise.
പിന്നെ എടുത്ത് പ്രബോധനം നടത്തും.
And 2 or 3 exhort.
പിന്നെ അവർ അപ്പോഹൊക്കെ മുറിച്ച് കൊടുക്കുന്നത് കാണാം.
Then we can see they are breaking the bread.
ഇതെന്താ?
What kind of a service
is this? മണി കിലുക്കുന്നു.
Now look at here, we have bells ringing.
നല്ല കുന്തിരിക്കത്തിന്റെ മണം.
And we have the smell of frankincense.
പിന്നെ ഞങ്ങളുടെ ആളുകളെ കണ്ട തിരിച്ചറിയ വർണ്ണ ശബളമായ വസ്ത്രങ്ങളാണ് അവർ.
And we are able to recognize our leaders by their garments.
ഇതൊന്നുമില്ല.
You do not have anything like this.
ഇപ്പോ ഒരുത്തൻ വന്നിട്ടുണ്ടെന്നാ പറയുന്നത്.
Now it seems that a person has come.
കോട്ടയത്തുനിന്ന് കൊണ്ടുവന്നാണ്.
He has been brought from Kottayam.
അവന്റെ വരവും പോക്കും കണ്ടാലേ.
He is coming and going, if you look at him.
ആരാണോ വലിയ ആൾ ഇവരുടെ? ലോകത്തിന് ഈ സഭയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുകയില്ല.
ചർച്ച് ഈസ് നോട്ട് ഏബിൾ ടു ഡിലൈറ്റ്.
സമാഗമന കൂടാരത്തിന്റെ പുറമേ നിന്ന് നോക്കുന്ന ഒരാൾ കണ്ടാൽ ഒരു കരിമ്പാറ പോലെ തോന്നുകയുള്ളൂ.
ദി ടാബനാക്കിൾ ഫ്രം ദ ഔട്ട്സൈഡ്, ഇഫ് എനിബഡി വേർ ടു ലുക്ക്, ഇറ്റ് വുഡ് ജസ്റ്റ് ലുക്ക് ലൈക്ക്
ഒരു സൗന്ദര്യവും അവനെ കാണാൻ കഴിയുന്നില്ല.
ഹി വിൽ നോട്ട് ബി ഏബിൾ ടു സീ എനി ബ്യൂട്ടി.
ദൈവത്തിന് സ്തോത്രം.
പ്രൈസ് ബി ടു ഗോഡ്.
അകത്തേക്ക് കടക്കുന്നവൻ വിളിച്ചു പറയും, സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം.
ബട്ട് ദ വൺ ഹു എന്റേഴ്സ് ഇൻടു ദ ടാബനാക്കിൾ, ഹി വുഡ് ക്രൈ ഔട്ട് സേയിങ് ഓ ലോർഡ് ഓഫ് ഹോസ്റ്റ്സ്, ഹൗ ബ്യൂട്ടിഫുൾ ഈസ് യുവർ ഡ്വെല്ലിംഗ് പ്ലേസ്.
എനിക്കൊരു ആ സൗന്ദര്യത്തിന്റെ ഒരു പാട്ട് പാടാൻ തോന്നുക, ഒരു ശീലം.
ഐ എം ഗോയിങ് ടു സിംഗ് ദ ലൈൻസ് ഓഫ് എ സോങ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ദി ബ്യൂട്ടി.
മാറ്റം പിടിച്ചു ഞാൻ ചേറ്റിൽ കിടന്നപ്പോൾ എത്തിയ കർത്തനെ വാഴ്ത്തും നീ പോ, ശുദ്ധരോടൊന്നിച്ചു സ്തോത്രം ചെയ്യുവാനെന്നെ പാത്രമാക്കിയോനെ വാഴ്ത്തും നീ പോ. അകത്ത് വരുന്നവർക്കേ അത് പാടാൻ പറ്റത്തുള്ളൂ.
ഹു ആർ കമ്മിങ് ഇൻ ടു
ബഹുവിധമായ വർണ്ണങ്ങളാൽ നെയ്തെടുത്ത സഭ,
ചർച്ച് ദാറ്റ് ഹാസ് ബീൻ വോവൺ ബൈ ദ മൾട്ടി കളേഴ്സ്.
ഈ സഭയുടെ അംഗമല്ലാത്ത ദൂതന്മാർ ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ അവർക്കൊന്നും മനസ്സിലാകും.
And the angels who are not members of this church, when they look from above, they are not able to understand.
അപ്പോൾ ദൂതന്മാർക്ക് ഇത് പ്രധാനം എന്ന് പറയാൻ കാര്യമെന്താ?
What is the reason why church is important for the angels?
അറിയാനുള്ള ആഗ്രഹം അവർക്ക്.
It is the desire to comprehend.
പിടികിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? അറിയാനുള്ള ആഗ്രഹം അവർക്കുണ്ട്.
The desire they have to understand.
അവരെ പഠിപ്പിക്കേണ്ടത് ആരാണ്?
And who is the one to teach?
ദാ ഇവിടെ എഴുതിയിരിക്കുന്നു, സഭയാണ്.
That it is written here, it is the church.
അപ്പോൾ ഇവിടെ സഭ അധ്യാപികയും,
the church has become the teacher.
ദൂതന്മാര് വിദ്യാർത്ഥികളും.
And the angels have become
നിങ്ങൾ എന്ത് ഈ സഭയെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്?
What are you thinking about the church?
എന്റെ പൊന്നുമക്കളെ, ഞാൻ ചെറുപ്പക്കാരോടും പ്രായമുള്ളവരോടും പറയുക, ഇതിനെ നിസ്സാരവൽക്കരിച്ചാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി അത് അവസാനിപ്പിക്കണം. സഭയ്ക്ക് ദൂതന്മാർക്ക് വരെ ഇത് പ്രാധാന്യമുള്ളതാ. സഭ ദൂതന്മാരെ പഠിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എത്ര അനുഗ്രഹമായ കാര്യം.
To the young brothers and sisters, I just want to say, if you are looking at it very lightly, today I want to say how serious a matter the church is fulfilling, that it is teaching the angels about the manifold wisdom of God.
മൂന്നാം അധ്യായം തീരാൻ
പോവാം.
അടുത്ത ഹെഡിങ്
നെക്സ്റ്റ് ഹെഡിങ്
പൗലോസിന്റെ പ്രാർത്ഥനയാണ്.
ഇറ്റ് ഈസ് ദ പ്രെയർ ഓഫ് അപ്പോസ്റ്റിൽ പോൾ.
അത് 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ, 20 വരെയുള്ള വാക്യം.
ദാറ്റ് ഈസ് ഫ്രം വേഴ്സ് 14 ടു 21.
ഇതുപോലൊരു പ്രാർത്ഥന ഒന്നാം അധ്യായത്തിൽ നാം ചിന്തിച്ചു.
സിമിലർ പ്രെയർ വി ലുക്ക്ഡ് ഇൻ ചാപ്റ്റർ 1.
അതിന്റെ 15 മുതലുള്ള വാക്യം.
ദാറ്റ് ഈസ് ഫ്രം വേഴ്സ് 15 ഓൺവേർഡ്സ്.
രണ്ടാമത്തെ പ്രാർത്ഥന 14 മുതലുള്ള വാക്യങ്ങൾ.
ദ സെക്കൻഡ് പ്രെയർ ഈസ് ഫ്രം
വേഴ്സ് 14. ക്ലോക്ക് നോക്കിക്കൊണ്ടായി പറയുന്നു.
ഐ ആം ലുക്കിംഗ് അറ്റ് ദ ക്ലോക്ക്.
ഞാനൊരു കാര്യം പറയട്ടെ.
Let me tell you one thing.
നിങ്ങൾ എന്നോട് പറയുന്നത് ഞാൻ നിങ്ങളോട് പറയാൻ പോവാ.
What you are going to tell me, I'm going to tell you.
9:15 ഇത് അവസാനിപ്പിക്കുന്നു.
We will finish at 9:15.
9:10 ആണ് എന്നോട് വന്നപ്പോൾ മുതലേ പറയുന്നത്.
It is 9:10 that the time is mentioned to me.
അതൊരു ബാറ്റാ ചെരുപ്പിന്റെ വില പോലെ ആയി പോയി.
That has become just like the price of
ബാറ്റാ ചെരുപ്പിന്റെ വില എത്ര? 500 രൂപ 99 പൈസ.
Just like the Bata footwear, their pricing is like that.
നമുക്ക് അങ്ങനെ വേണ്ട.
We don't want like that.
ഒന്ന് പൂർണ്ണതയായിക്കോട്ടെ.
Let there be a completion.
15 ആവുമ്പോൾ നിർത്തും.
9:15.
ഞാൻ ക്ലോക്ക് നോക്കും, നിങ്ങൾ എന്നെ നോക്കും.
I will look at the clock.
നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം.
So let's look at that.
ശരി, നോക്ക്.
Look.
പൗലോസ് വീണ്ടും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
Again Paul is praying for the church.
ഇത് രണ്ടാമത് പ്രാർത്ഥിക്കും.
This is the second prayer.
ഇവിടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ള.
One thing I want to mention.
സഭയ്ക്ക് വേണ്ടി ഒറ്റ പ്രാർത്ഥന നടത്തി തീർക്കേണ്ടതല്ല.
Church is not something that we just pray once and finish.
നിരന്തരമായി പ്രാർത്ഥിക്കും.
There has to be continuous prayer for the church.
സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
For the growth of the church we have to
pray. ഒന്നാമത്തെ പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്തായിരുന്നു?
What is the intention of the first prayer? I mentioned that earlier.
ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം സഭയ്ക്ക് ഉണ്ടാകണം.
That the church might have the knowledge of
God. പ്രാർത്ഥനയിലെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട
ഇമ്പോർട്ടന്റ് റിക്വസ്റ്റ്.
ഈ പ്രാർത്ഥനയിലെ വിഷയം എന്നറിയാം.
വാട്ട് ഈസ് ദി സബ്ജക്ട് ഓഫ് ദിസ് പ്രെയർ?
നിറഞ്ഞു വരണമെന്ന്.
ദാറ്റ് ദേ മൈറ്റ് ബി ഫിൽഡ്.
നിറവുണ്ടാകണം.
ദാറ്റ് ദേ ഷുഡ് ബി എ ഫില്ലിംഗ്.
സഭ ദൈവത്തിന്റെ എല്ലാ നിറവിനോളവും നിറഞ്ഞു വരണം.
ദാറ്റ് ദി ചർച്ച് ഷുഡ് റീച്ച് റിസീവ് ദി ഫില്ലിംഗ് ഓഫ് ഗോഡ് ഇൻ എവരിതിങ്.
14 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ.
വേഴ്സസ് 14 ടു 19.
ഞാൻ ഓർപ്പിച്ചതുപോലെ ഒന്നാമത്തെ പ്രാർത്ഥന ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം സഭയ്ക്ക്
ഉണ്ടാകേണ്ടതിനായിരുന്നെങ്കിൽ
രണ്ടാമത്തെ പ്രാർത്ഥന ദൈവത്തിന്റെ എല്ലാ നിറവിനോളവും നിറഞ്ഞു വരണമെന്ന്.
The second prayer is that they might be filled with the fullness of God.
ഇത് രണ്ടും സഭയ്ക്ക് ആവശ്യമാണ്.
Both of these are needed for the church.
ഇത് രണ്ടും സഭയ്ക്ക് ആവശ്യമാണ്.
Both of these are needed for the
church. സഭ ദൈവത്തിന്റെ പരിജ്ഞാനമുള്ളവരായി മാറണം.
The church has to become a group with the knowledge of God.
കൊലോസ്യർ 1:10 അത് പറയുന്നുണ്ട്.
Colossians 1:10 we read
that. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്ന്.
They have to grow in the knowledge of God.
ഇതൊക്കെ പറയാൻ പോയാൽ എനിക്ക് പല കാര്യങ്ങൾ ഓർപ്പിക്കാൻ താല്പര്യം.
There are so many things I would like to remember.
നമുക്ക് ദൈവത്തെക്കുറിച്ച് എന്തോ അറിയാം.
What is it that we know
about
God?
സാക്ഷ്യത്തിന് അവസരം കിട്ടിയാൽ ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർ അവിടെ പറയും.
If we have a time for testimony, we say everything that we know about God.
ദൈവം എനിക്ക് നല്ലവനായിരുന്നു.
No, God was good to me.
ദൈവം എനിക്ക് വിശ്വസ്തനായിരുന്നു.
God was faithful to me.
ദൈവം എനിക്ക് മതിയായിരുന്നു.
God was enough for me.
പറയാൻ തുടങ്ങിയപ്പോൾ മുതൽ ഇതല്ലാതെ ഇതിന്റെ കൂടെ ഒരു വാക്കെങ്കിലും കൂടുതൽ ചേർത്തു.
From the time we are testifying, anything else we are
add അങ്ങ് പഠിച്ചു വെച്ചിരിക്കുന്നു.
This is all we have learned by heart. That's not how it is.
ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ സഭയെ സഭ വളരണം.
The church has to grow in the knowledge of God.
അത് ദൈവവചനത്തിലൂടെയാണ്.
That is through the word of God.
രണ്ടാമത്
secondly
ഈ പ്രാർത്ഥനയിൽ
in this prayer
ദൈവത്തിന്റെ നിറവിനോളവും നിറഞ്ഞു വരണം.
That the church may be filled with the fullness of God.
നമ്മുടെ ദൈവം സ്വാർത്ഥനല്ല.
Our God is not
ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റുള്ളവരെ എന്നെ പോലെ നിറഞ്ഞു വരണമെന്ന് ആഗ്രഹിക്കുന്നു.
Our God is not a selfish God. Anybody else will desire that another person should be filled.
ഞങ്ങൾ ഈ പ്രസംഗകരൊക്കെ ഓരോ സ്ഥലത്ത് മൂന്നും നാലും പ്രസംഗകരെ വിളിക്കും.
Some of us preachers, 3 or 4 are called for a meeting.
ആദ്യം പോകുന്ന ആൾ പ്രസംഗിച്ചു കഴിയുമ്പോൾ
after the first preacher preaches
രണ്ടാമത്തെ ആൾ ആ സഭയിൽ തനിക്ക് ഏറ്റവും അടുപ്പമുള്ള ആളിനെ വിളിക്കും.
He will call the closest one in the church.
ഇന്നലെ എന്തോ ആയിരുന്നു വിഷയം.
What did the preacher preach yesterday?
അത് ഇന്നതായിരുന്നു വിഷയം.
That was the subject.
അടുത്ത ചോദ്യം.
Next question.
ഞാൻ പറയട്ടെ, ഉപദേശമാരുടെ ഞാൻ പറയാ.
This is among the preachers.
എങ്ങനെ ഉണ്ടായിരുന്നു?
How was the message yesterday?
എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഇന്ന് കടത്തി വെട്ടണമെന്ന്.
So today I have to go over and beyond that message.
ആരും തങ്ങളോടൊപ്പം മറ്റുള്ളവരാകണമെന്ന് താല്പര്യം.
Nobody has the desire that another should become just like him, equal to him.
എന്നാൽ നമ്മുടെ ദൈവത്തിന് സ്വാർത്ഥതയില്ല. Hallelujah.
Does not have any selfishness.
ദൈവത്തിന്റെ സഭ, ദൈവം രക്തം കൊടുത്തു വീണ്ടെടുത്ത ദൈവത്തിന്റെ സഭ, ദൈവത്തിന്റെ നിറവിനോളം നിറഞ്ഞു വരണം.
God's desire to the church that he has bought with the price of his blood is that they should be filled with the fullness of God.
അതിൽ കുറഞ്ഞ ഒരു മാനദണ്ഡം ദൈവം സഭയ്ക്ക് വെച്ചിട്ടില്ല.
Now God has not set any standard lower than that for the church.
സഭ വിശ്വാസികളെ ഇത് നിങ്ങൾ കരുതിക്കൊള്ളുക.
Church believers, you have to consider this.
നാം നോക്കിയാട്ട് അതിന്റെ നാല് അപേക്ഷകളാണ് ഈ പ്രാർത്ഥന.
There are 4 supplications in this prayer.
ആ പ്രാർത്ഥന ഞാൻ അങ്ങ് പറഞ്ഞു പോകാം, നിങ്ങൾ പിന്നെ സാവകാശം പോലെ ചിന്തിക്കും.
I will quickly list them out, you can go back and think.
അപേക്ഷ ഒന്ന്, ബലപ്പെടണം എന്നുള്ളത്.
One is that they should be strengthened.
അതിന്റെ 16-ാം വാക്യം നിങ്ങൾ നോക്കിയാൽ മതി, വായിപ്പിക്കുന്നു.
It is there in verse 16, be strengthened.
16-ാം വാക്യത്തിൽ പറയുന്നു നാം ബലപ്പെടണം.
In verse 16 we have to be strong.
നമ്മൾ ഒരു ബലഹീന വിശ്വാസിയായി ബലഹീന സഭയായിട്ട് ഇരിക്കാൻ പാടില്ല.
We should not be a weak believer or a weak church.
അത് ശത്രുവിന്റെ കയ്യിൽ നാം അകപ്പെടാൻ ഇടവരും.
That will enable us to fall into
the hands of the enemy. സഭ വിജയകരമായി നിൽക്കണമെന്ന് വരികിൽ.
If the church has to stand victoriously.
വിശ്വാസികൾ വിജയകരമായി നിൽക്കണമെന്ന് വരികിൽ.
And if believers have to overcome.
അവൻ ബലപ്പെടണം.
Then they have to be strengthened.
എവിടെയാണ് ബലപ്പെടേണ്ടതെന്ന 16-ാം വാക്യം.
Where they ought to be strengthened.
അകത്തെ മനുഷ്യൻ ബലപ്പെടണം.
In the inner man they ought to be strengthened.
അകത്തെ മനുഷ്യൻ ബലപ്പെടണം.
The inner man has to be strengthened.
പുറത്തെ മനുഷ്യനായി ഇപ്പം ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നു.
But now the outer man, exterior man is being mentioned.
ചില ആളുകൾ ഇപ്പൊ ഞാൻ ഈ ദോഹയിൽ നിന്ന് അവിടെ ചെല്ലുകയല്ലേ.
When I go back to from Doha.
ശനിയാഴ്ച രാത്രിക്കായി ഇവിടുന്ന് പോകുന്ന.
I'm going on Saturday night.
ഞായറാഴ്ച രാവിലെ വെളുപ്പിനെ അവിടെ എത്തും.
Sunday morning I will reach there.
അത് കഴിഞ്ഞ് ഉറങ്ങാനൊന്നും നേരമില്ല.
There is no time for sleeping around.
വീട്ടുകാരുമായി വർത്തമാനം പറഞ്ഞ് ഗുളിയൊക്കെ കഴിഞ്ഞേച്ച് വചനമൊക്കെ ഒന്ന് നോക്കിയേച്ച് പോകും.
Talk with family members and look at the word and then go.
എനിക്കറിയാം ചിലര് എന്നോട് പറയാനിരിക്കുന്ന വാചകമാണ്.
I know the words that certain people will speak to me.
നന്നായിട്ടുണ്ട് കേട്ടോ.
You look very healthy.
കൂട്ടത്തിൽ ഒന്നുകൂടെ പറയും.
One more thing they will say.
ഇച്ചിരി കളറും വന്നിട്ടു.
You have become a little more fair.
എല്ലാവരും പുറമേയാ നോക്കുന്നത്.
They all are looking on the
കളർ വന്നിട്ടുണ്ട്.
They are more fair.
നന്നായിട്ടുണ്ട്.
They are more healthy.
കുറേ കൂടെ മെച്ചമായിട്ടുണ്ട്.
You have become a bit better.
നല്ല ഡ്രസ്സ് ആണ്.
Better dress.
നല്ല സാരിയാണ്.
Nice saree.
നല്ല ഉടുപ്പാണ്.
And good garments.
നല്ല ഭക്ഷണമാണ്.
Nice food.
ഞങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം അടിച്ചേച്ച് പറയും നല്ല ഫുഡാന്ന്
പറയും. We eat everywhere and say we had good food.
അത് വെച്ച് തരുന്നവർക്ക് വലിയ സന്തോഷം.
And the people who show the hospitality
they are the saram nammal nokkunnathu muluvan bhagyamaanu.
The essence of what I'm saying is always we are looking on the outside.
Paulus parayunna enna nariyamo porameyulladalla.
But Paul is saying not on the outside.
Nee belappadunnathu agathaanu belappadunnathu.
You have to be strengthened in the inside.
Adeham korinthilekhanathil ingane parnittundu.
He said like this in the epistle to the Corinthians.
Ya porameyullavan cheyichalum
even in the outer man he becomes small.
അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു.
The inner man should be strengthened day to day basis.
നമുക്ക് ഇന്ന് അതങ്ങ് തുടങ്ങാം.
Let us start that today.
പുറമേയുള്ളവൻ ഇച്ചിരി ക്ഷീണിച്ചോട്ട് കുഴപ്പമില്ല.
The outer man let him become a little weak.
ചിലപ്പോൾ ഡയബറ്റിക് ആണ്.
Maybe there is diabetes.
BP ആണ്.
Or BP.
ഇതുകൊണ്ടൊക്കെ വലിയ മെഡിക്കൽ സ്റ്റോറുമായിട്ടല്ലേ നമ്മൾ നടക്കുന്നത്.
We are all working with medicines.
ഞാനാണ് ഒരു വലിയൊരു പെട്ടി അതോ അവിടെ വെച്ചിരിക്കുക. എനിക്ക് അതിനു വേണ്ടി സ്ഥലവും തന്നിട്ടുണ്ട്. കാര്യം സ്വൈര്യമായിട്ട് അവിടെ ഇരുന്നോട്ടെ.
kept aside for medicines.
അത് മെഡിക്കൽ സ്റ്റോറാ, മിനി മെഡിക്കൽ സ്റ്റോർ.
That's a medical mini medical store.
ഇതെല്ലാം അടിച്ചു വിടുക നമ്മൾ.
We are all consuming this.
ശരീരം ക്ഷയിക്കുക.
But the body is degrading.
നമ്മുടെ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെടുക.
All our beauty is vanishing.
തൊലിയൊക്കെ ചുക്കിച്ചുളുങ്ങുക.
And our skin is shrinking.
നിക്കട്ടെ അങ്ങനെ.
Let it be so.
നമുക്കൊരു പ്രത്യാശയില്ലേ?
We have a hope.
നമ്മുടെ അപ്പം വരും.
Our father will come.
നമ്മുടെ അപ്പം വരും.
Our father will come.
ഈ പ്രാകൃതമായ ശരീരം അപ്പന്റെ ശരീരത്തോട് സാദൃശ്യപ്പെടാൻ പോവുകയാണ്.
And this natural body will be likened to the body of the father.
അതുകൊണ്ട് ആ കാര്യം നടക്കും.
So that will happen.
പക്ഷേ ഇപ്പൊ ഇവിടെ നടക്കേണ്ടത് അകത്തെ മനുഷ്യൻ ബലപ്പെടണം.
What happened now is the strengthening of the inner man.
അതുകൊണ്ട് അതുകൊണ്ട് പൗലോസിന്റെ പ്രാർത്ഥനയിലെ ഒന്നാമത്തെ അപേക്ഷ.
So the first request in Paul's prayer.
അകത്തെ മനുഷ്യൻ ബലപ്പെടണം.
That is the inner man.
അതെങ്ങനെ അതിനെ സഹായിക്കുന്ന ഒരു ഘടകം കൂടി അദ്ദേഹം പറയുന്നുണ്ട്.
And he also mentions how that can be done.
തന്റെ ആത്മാവിനാൽ.
By his spirit.
സ്തോത്രം.
Praise be to God.
നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് ബലപ്പെടുക.
By our own ability it cannot be strengthened.
അവിടെ എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ് അകത്തെ മനുഷ്യൻ ബലപ്പെടണം.
By the inner the spirit his inner man is strengthened.
നമ്മുടെ കർത്താവ് അങ്ങനെ ബലപ്പെട്ടതാണ്.
That's how the Lord Jesus Christ
was strengthened. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 38-ാം വാക്യം.
In Acts of the Apostles chapter 10 and verse 38.
പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അവനെ അഭിഷേകം ചെയ്തു.
Now he was baptized with the strength of the Holy Spirit.
അതനല്ല യേശു യോർദാൻ വിട്ട് മടങ്ങുമ്പോൾ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ?
And when the Lord is descending from Jordan it's written.
ആത്മാവിന്റെ ശക്തിയോടെ പോയി.
Now he went with the strength of the Holy Spirit.
അദ്ദേഹത്തിന് അത് വേണമെങ്കിൽ പിന്നെ എട പോട്ട ചാണ്ടപ്പിള്ള നിനക്ക് വേണ്ടേടാ.
That was required for the Lord, then is it not required for
you? ഉയരത്തിൽ നിന്ന് വന്ന ദൈവപുത്രൻ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതിന് ആത്മാവിന്റെ ശക്തി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എത്ര മാത്രം വേണം പ്രിയപ്പെട്ടവരെ.
The Son of God who descended from above, if he did require the help of the Holy Spirit to be strengthened, how much more we need.
പൗലോസിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 9:22 വായിക്കുന്നു.
We read about Paul in Acts of the Apostles 9:22.
ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു.
That Paul went from strength to strength.
അതുകൊണ്ടാണ് 30-ലധികം വർഷം ഏതാണ്ട് 30-32 വർഷത്തോളം തളരാതെ ആ മനുഷ്യൻ ഓടിയത് കേട്ടോ.
That is why without growing weary, that man ran for 32 years.
ഒടുവിൽ നീറോയുടെ വാള് തന്റെ കഴുത്തിൽ വീഴുന്ന സമയത്ത് അദ്ദേഹം വിളിച്ചു പറയുകയാ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഹല്ലേലൂയ. എന്താണ് കാരണം? ആ ശക്തി മേൽക്കുമേൽ വർദ്ധിച്ചുകൊണ്ടിരുന്നു ആത്മാവിനാൽ.
And till the sword of Nero fell upon his neck, the man was able to say, I have fought the good fight, I have kept the faith, I have run a good race. And then throughout all those years, his inner man was being strengthened.
അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ബലപ്പെടാം.
And therefore let us be strengthened by the Holy Spirit.
ആത്മാവിനെ വിധേയപ്പെടാം.
And let us submit to the Holy
Spirit. ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടാം.
Let us allow the Holy Spirit to
ആത്മാവ് നമ്മിൽ നിറയട്ടെ.
Let the Holy Spirit be spilled in us.
കർത്താവ് സഹായിക്കട്ടെ.
May God help us.
കർത്താവ് അനുവദിച്ചാൽ നാളെ നമുക്ക്
God willing we'll continue next tomorrow.
തീരുമെന്ന് ആരും സംശയിക്കണ്ട.
Don't have any doubts when we will conclude.
ഇത് തീർത്ത് വ്യാഴാഴ്ച ബുധനും വ്യാഴവും കൂടെ അടുത്ത ആഴ്ചയുണ്ട്. വ്യാഴാഴ്ച നമ്മൾ നല്ല സൈന്യങ്ങളായി ജയം പാടിയിട്ട് ഇവിടെ അവസാനിപ്പിക്കാം.
Don't worry about whether it will be concluded. Next Thursday we'll become all soldiers and we'll sing a song of victory and then proceed.
ഇതുവരെയുള്ള പാഠങ്ങൾ നിശ്ചയമായും നിങ്ങൾക്ക് ഒരു കുലുക്കം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
I hope that the lessons that we have been learned has caused a change in you.
കർത്താവിനും സഭയ്ക്കും പ്രയോജനമുള്ളവരാണ്.
Let us be useful for the Lord and the church.
Amen.